നാമത്തിലെ സ്നേഹവന്ദനം എല്ലാ സഹോദരന്മാരെയും എല്ലാ സഹോദരിമാരെയും അറിയിക്കുകയാണ്. പ്രിയരെ, വിശുദ്ധ സഭായോഗവുമായുള്ള ബന്ധത്തിൽ വീണ്ടും നിങ്ങളുടെ മുൻപിൽ ദൈവത്തിന്റെ വചന ചിന്തകളുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. നാം ഓരോരുത്തരും ദൈവം താൻ നിറയപ്പെട്ട അല്ലെങ്കിൽ ദൈവം നിറഞ്ഞ ഒരു പാത്രം, ഒരാലയം ആയിരിക്കണം. നമ്മളെ കാണുന്നവർ ദൈവത്തെ കാണുവാൻ, നമ്മളെ സ്പർശിക്കുന്നവൻ ദൈവിക സ്പർശനം അനുഭവിക്കുവാൻ എല്ലാം ഇടയാകും. ആ ഒരു തലത്തിലേക്ക് നമുക്കൊരു വളർച്ച ഉണ്ടാകണം. ക്രിസ്തു പറഞ്ഞതുപോലെ, എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അതേപോലെ നമ്മളെ കാണുന്നവനും സൃഷ്ടാവിനെ കാണണം. ഈ ഒരു ചിന്ത നമ്മുടെ അകത്തിരിക്കട്ടെ. ഇതിലേക്കുള്ള പണിയാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും യഥാർത്ഥത്തിൽ ദൈവം നിറഞ്ഞ പാത്രങ്ങളായിരിക്കുന്നത്. ഈ കൊക്കോകോളയുടെ ഉള്ളില് കൊക്കോള ടിനി കണ്ടിട്ടില്ലേ, അതിൽ എന്താ നിറഞ്ഞിരിക്കുന്നത്? കൊക്കോകോള അല്ലെ, പെപ്സിയുടെ അല്ലേ, പെപ്സി. നമ്മൾ ഓരോരുത്തരും ദൈവത്താൽ നിറയപ്പെട്ട പാത്രങ്ങളാണ് യഥാർത്ഥത്തിൽ. അങ്ങനെയായിരുന്നു നമ്മളെ ഉണ്ടാക്കിയത്. പക്ഷേ തുടർന്ന് എന്തുപറ്റി? ആ ദൈവത്തിന്റെ വചനം പറയുന്നു, എല്ലാവരുടെ ആ സാന്നിധ്യം പോയി. ഓരോരുത്തരും നമ്മൾ പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി മാറി. എന്തുപോയി അകത്തുനിന്ന്? ആ അതിനുള്ളിൽ നിന്ന് ദൈവ തേജസ് പോയി. ദൈവം പോയപ്പോ ദൈവ തേജസ്സും പോയി. വീണ്ടും ആ ദൈവ തേജസ്സിലേക്ക്, അതിനെ വീണ്ടും ആ ദൈവത്തെ നമ്മുടെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യുകയാണ് കർത്താവ് യേശുവിലൂടെ നടക്കുന്നത്. അങ്ങനെ ദൈവത്തെ നമ്മുടെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേര് പിന്നെ മനുഷ്യപുത്രന്മാരെന്നല്ല, ദൈവപുത്രന്മാരെന്നായി. പ്രിയ സഹോദരികളെ, ഈ ഒരു തലം എപ്പോഴും ഓർത്തിരിക്കട്ടെ. ഇത് നാം മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകണം. ഈ ഒരു പണി നടക്കുന്നതിന്റെ പേരാണ് നമ്മളോട് കർത്താവ് പറഞ്ഞു കാണിച്ചത്, ടേൺ ടുവേഴ്സ് ഇന്നർ ചർച്ച്. അകത്തെ ദേവാലയത്തിലേക്ക് വരിക. നമ്മൾ പുറത്തൊരു ദേവാലയത്തിൽ ദൈവം ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അല്ലേ. പക്ഷേ ഇന്ന് സ്വർഗത്തിലെ ദൈവം ഈ ദേവാലയം നമ്മളെ തന്നെ ദേവാലയമാക്കി അകത്തെ ദേവാലയത്തിലേക്ക് നമ്മളെ തിരിച്ചിരിക്കുക. അപ്പോ ആ ദേവാലയ പണിയുടെ പൂർത്തീകരണത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ കടന്നു വരുന്നത്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് കഴിഞ്ഞ സന്ദേശം നാം ചിന്തിച്ചത്, എന്തുകൊണ്ട് നമുക്ക് ആ ദേവാലയ പണിയിലേക്ക് തിരിയാൻ പറ്റുന്നില്ല? കാരണം വേറൊന്നുമല്ല, സത്യം നമ്മൾ അറിയുന്നില്ല. സത്യം അറിഞ്ഞാലേ സത്യം നമ്മളെ സ്വതന്ത്രമാക്കുകയുള്ളൂ. സത്യം സ്വതന്ത്രമാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ പൂർണ്ണതയിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പൊ ആദ്യം പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോ നമ്മൾ മണ്ണുകൊണ്ടുള്ള ധാരാളം പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നല്ലേ, കുശവൻ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ നിന്നൊക്കെ പോയി കാണിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഉണ്ടാക്കുന്നില്ല. അപ്പൊ അദ്ദേഹം കൈ പിടിക്കുന്നതനുസരിച്ച് പാത്രത്തിന്റെ ഷേപ്പൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. ഇതേപോലെ സ്വർഗത്തിലെ ദൈവം ഇതാ ആദ്യമായിട്ട് എന്താ ഫസ്റ്റ് പോട്ടർ എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവമാണ് ഫസ്റ്റ്. അതായത് ആ കുശവൻ സ്വർഗത്തിലെ ദൈവമാണ് ഭൂമിയിലെ മണ്ണ് കുഴച്ച് രൂപം ഉണ്ടാക്കി, ഒരു മനുഷ്യ രൂപം ഉണ്ടാക്കി, മറ്റേതൊരു പാത്രം പോലെ ഉണ്ടാക്കി അല്ലേ. നമ്മൾ ചട്ടി മീൻ ഉണ്ടാക്കുന്ന ചട്ടിയില്ലേ, ആ ചട്ടി ഉണ്ടാക്കി. സ്വർഗത്തിലെ ദൈവം ഉണ്ടാക്കിയപ്പോ തനിക്ക് ഉള്ളിൽ വസിക്കാൻ, മറ്റത് മീൻകറി ഉണ്ടാക്കാനാണെങ്കിൽ ഇത് മീൻകറിയല്ല നിറയ്ക്കാൻ പോണേ, തന്നെ തന്നെ അതിനുള്ളിലേക്ക് നിറയ്ക്കുക. ദൈവം ആരെ നിറയ്ക്കുക? തന്നെ തന്നെ അതിനുള്ളിലേക്ക് നിറയ്ക്കുക. എന്നിട്ട് അത് ഉണ്ടാക്കിയിട്ട് ദൈവം അന്നേലേക്ക് എന്താ ഒഴിച്ചേ? അതിന്റെ ഉള്ളിലേക്ക് ദൈവം ഒഴിച്ചത് വെള്ളമാണോ? അതിന്റെ ഉള്ളിലേക്ക് ആ പാത്രം ഉണ്ടാക്കിയില്ലേ ആദ്യത്തെ ഒരു മനുഷ്യരൂപം പോലെ ഒരു പാത്രം, മനുഷ്യരൂപം എന്ന പാത്രം, അതുണ്ടാക്കി ദൈവം എന്താ ഒഴിച്ച അതിന്റെ ഉള്ളിലേക്ക്? ഒന്ന് ചിന്തിച്ചു നോക്കി, എന്താ ദൈവം അതിലേക്ക് ഒഴിച്ച്? വെള്ളമാണോ അതോ മീൻചാറാണോ? എന്താ ഒഴിച്ച്? അല്ല, ദൈവം അതിലേക്ക് ഒഴിച്ചത് തന്നെ തന്നെയാ. ദൈവം അതിലേക്ക് ഒഴിച്ചത് തന്നെ തന്നെയാ. ആ അതിലേക്ക് ഊതിക്കും, തന്നെ തന്നെ അതിലേക്ക് ഒഴിച്ചേ, തന്റെ ജീവനെ അതിലേക്ക് ഊതി. ആ തന്റെ ജീവനെ അതിലേക്ക് ഊതിയപ്പോൾ ഇതാ അതിൻ്റെ ഉള്ളിൽ താൻ തന്നെയാണ്, തന്റെ സാദൃശ്യവും സ്വരൂപവും തന്റെ ജീവനും അതിൻ്റെ ഉള്ളിലുണ്ട്, താൻ തന്നെ അതിൻ്റെ ഉള്ളിലുണ്ട്. എന്താണ് അതിന്റെ തെളിവ്? ദൈവത്തിന്റെ വചനം പറയുന്നു, ആ തെളിവ് അത് നഷ്ടപ്പെട്ടു. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി മാറി. ആ വ്യക്തി മനുഷ്യന്റെ ഉള്ളിലെ ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ആ ദൈവം അതിന്റെ മനുഷ്യന്റെ ഉള്ളിൽ ആ മൺകൂടാരത്തിന്റെ ഉള്ളിൽ വസിക്കുന്നതാണ് ആ ദൈവ തേജസ് റിലീസ് ചെയ്യുന്നത്. ദൈവ തേജസ് ഇല്ലാത്തവരായി മാറി. അതായത് ഒരു ഒരു ബൾബ്, ബൾബിലെ ഫിലമെന്റ് നമ്മൾ കാണുന്നു അല്ലെ, ആ ഫിലമെന്റ് ഇതാ അതിലേക്ക് ഇലക്ട്രിസിറ്റി വന്നാൽ സംഭവിക്കും, ആ അതിന്റെ പ്രകാശം ചുറ്റും അങ്ങ് വ്യാപരിക്കും അല്ലെ, അതിന്റെ തേജസ് ചുറ്റും അങ്ങ് വ്യാപരിക്കും അല്ലെ. ഇതേപോലെ നമ്മൾ ദൈവത്തിന്റെ തേജസ് ഉള്ളവരായിരുന്നു. ആ തേജസ് നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് ആ തേജസ് ഉണ്ടായിരുന്നത്? മനുഷ്യൻ ദൈവത്തിന്റെ ആലയമായിട്ടാണ് ദൈവം ഉണ്ടാക്കിയത്. മനുഷ്യൻ എന്ന മൺകൂടാരത്തെ, ആ മൺകൂടാരത്തിന്റെ ഉള്ളില് ദൈവം നിറച്ചത് വേറെ ഒന്നുമല്ല, ദൈവം നിറച്ചത് തന്നെ തന്നെയാണ്. മനുഷ്യനെ ദൈവത്തിന്റെ ആലയമായിട്ടുണ്ടാക്കി. ഇതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, ഒരു യഥാർത്ഥ മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞ എ ലൈഫ് ഓഫ് ഗോഡ് ഓൺ എർത്ത്. ലൈഫ് ഓഫ് ഷാജി ഓൺ എർത്ത് അല്ല, ലൈഫ് ഓഫ് കുര്യൻ ഓൺ എർത്ത് അല്ല, ലൈഫ് ഓഫ് ഫിലിപ്പ് ഓൺ എർത്ത് അല്ല, ലൈഫ് ഓഫ് ബേസിൽ ഓൺ എർത്ത് അല്ല, ലൈഫ് ഓഫ് ഗോഡ് ഓൺ എർത്ത്. അതാണ് ഒരു മനുഷ്യന്റെ ജീവിതം, അതായിരിക്കണം ഒരു മനുഷ്യന്റെ ജീവിതം. പക്ഷെ ഇന്ന് അതല്ല, ഇന്ന് നമ്മൾ ആകേറി ഇങ്ങനെ ജീവിക്കണം. കാരണം അകത്തുനിന്ന് ദൈവം നമ്മൾ മാറ്റി. എങ്ങനെയാണ് മാറ്റിയത്? അശുദ്ധമായ മണ്ഡലത്തിൽ ദൈവം വസിക്കത്തില്ല, സ്വന്തം രാജ്യത്തിന്റെ മണ്ഡലത്തിൽ ദൈവം വസിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ക്വാളിഫൈ ആയി തീരണമെങ്കിൽ മനസ്സിലാക്കിക്കോ, നമ്മളെ സൃഷ്ടിച്ച ആ മണ്ഡലത്തിലേക്ക് നാം മടങ്ങി വരണം. ദൈവത്തിന്റെ ജീവിതം നമ്മളിലൂടെ അതിലേക്ക് എത്തണം. അതിനുവേണ്ടി ഇന്ന് സ്വർഗത്തിലെ ദൈവം ക്രിസ്തുവിലൂടെ അത് പുനരാരംഭിച്ചു. ക്രിസ്തു എന്ന മൂലക്കല്ലിൽ അടിസ്ഥാനമിട്ടു. പരിശുദ്ധാത്മാവ് എന്ന പ്രൊജക്ട് മാനേജറിലൂടെ അനുദിനം നമ്മളുള്ള ആ പണി നടന്നുകൊണ്ടിരിക്കുകയും എന്തിനാണ് ആ പണി നടക്കുന്നത്? ദൈവത്തിന്റെ ആലയമായ പരിപൂർണമായും നമ്മുടെ ആലയമല്ല ദൈവത്തിന്റെ ആലയമായി ഇത് വെളിപ്പെടും. ഹല്ലേലൂയ. പക്ഷെ അങ്ങോട്ടേക്ക് മനുഷ്യനെ എത്തുന്നില്ല. കാരണം കഴിഞ്ഞ സന്ദേശത്തില് കർത്താവ് സത്യങ്ങൾ മനസ്സിലാക്കിയാണ് നമ്മൾ ജഡത്താൽ പിടിക്കപ്പെട്ടു പോയി, ലോകത്താൽ പിടിക്കപ്പെട്ടു പോയി, ജഡം മണ്ഡലത്തിൽ കുടുങ്ങിപ്പോയി. കഴിഞ്ഞ സന്ദേശം നമ്മൾ ചിന്തിച്ചത് അഞ്ച് നിലകളുള്ള ഒരു സ്ട്രാറ്റജി അല്ലെ, അഞ്ച് നിലകളുള്ള ഒരു പദ്ധതിയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച്, ദൈവം മനുഷ്യരിലൂടെ ഭൂമിയെ വാഴുന്നത് അഞ്ച് നിലകളുള്ള ഒരു പദ്ധതിയായിട്ടാണ് ദൈവം കൊടുത്തത്. കഴിഞ്ഞ സന്ദേശങ്ങളിൽ ചിന്തിക്കുന്നുണ്ടോ കോഴിമുട്ട ഫാക്ടറി, ചാണക ഫാക്ടറി ഒക്കെ നമ്മൾ ചിന്തിച്ച് ഓർക്കുന്നുണ്ടോ? ഓക്കെ, മതക്കെ ഒരു എന്താ പറയാ, യാഥാർത്ഥ്യമാണെങ്കിലും ഒരു ഫലിത രൂപത്തിൽ പറഞ്ഞെങ്കിലും പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നമ്മൾ ദൈവം ഉണ്ടാക്കിയത്. ദൈവത്തിന് നമ്മളിൽ വസിച്ച് നമ്മളിലൂടെ ഭൂമിയെ വാഴാനാണ്. അങ്ങനെ ദൈവരാജ്യം ഭൂമി ഈ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരണം. ഇതാ ലോകത്തിൽ അനേകം നമ്മുടെ സഹോദരങ്ങൾക്ക് ഇത് അറിയാതിരിക്കുമ്പോൾ നമുക്ക് വല്ല ഗുണം ഉണ്ടായിട്ടാണോ സ്വർഗത്തിൽ ദൈവം നമുക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നേ? നമ്മൾ ഇതെല്ലാം കേട്ടിട്ട് വലിയ അറിവ് മാത്രമായിട്ട് അവസാനിക്കരുത്. നമ്മൾ ദൈവത്തിന്റെ ആലയമായി തീരണം. ഇനി നമുക്ക് ജീവിക്കണ്ട, ദൈവം നമ്മളിവിടെ ജീവിക്കാൻ ഈ ആലയത്തെ വിട്ടുകൊടുക്കണം. ദൈവം ഉണ്ടാക്കിയ ആലയത്തെ നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കുവാനായിട്ട് അറിയണം. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ചെറിയ ചിന്ത എന്ന് പറയുന്നത്, ആ മനുഷ്യനെ ദൈവം ഭൂമിയിൽ വാഴുവാനുള്ള ആ യൂണിറ്റ് ആയിട്ട് ഉണ്ടാക്കിയെങ്കിലും മനുഷ്യൻ ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു. ഹീറോ ലൈഫ് ടു സീറോ ലൈഫിലേക്ക് മാറി. ഹീറോ ലൈഫിൽ നിന്ന് അവൻ സീറോ ലൈഫിലേക്ക് മാറി. എന്നാൽ സ്വർഗത്തിലെ ദൈവം ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിലൂടെ നമ്മളെ തിരിച്ച് സീറോ ലൈഫിൽ നിന്ന് ഹീറോ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പോവുക. മനസ്സിലായോ? ദൈവം നമ്മളെ ഹീറോ ലൈഫിലാണ് വെച്ചത്. അവിടെ നിന്ന് നമ്മൾ സീറോ ലൈഫിലേക്ക് പോയി. എപ്പോ? ദൈവ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ നിന്നങ്ങ് പോയി, ദൈവ തേജസ് നമ്മുടെ ഉള്ളിൽ നിന്നങ്ങ് പോയി, നമ്മളെ ശക്തനാക്കുന്നവൻ നമ്മുടെ ഉള്ളിൽ നിന്നങ്ങ് പോയി. അതിന്റെ കാരണം നമ്മൾ തന്നെയാണ്. ഗ്ലോറി. അതിന്റെ കാരണം നമ്മൾ തന്നെയാണ്. കാരണം ദൈവസാന്നിധ്യത്തെ, ദൈവസാന്നിധ്യം എന്ന നിങ്ങൾ എപ്പോഴും കേൾക്കാറില്ലേ, അപഹരിക്കാൻ കഴിയാത്ത നമ്മിലെ ദിവ്യ സമ്പത്തെ നിത്യനാം പിതാവിന്റെ സാന്നിധ്യമാം സമ്പത്തെ സ്വർഗീയ പിതാവിന്റെ തേജസാകു സമ്പത്തെ. ഒരിക്കലും അപഹരിച്ചുകൊണ്ട് പോകാൻ പറ്റാത്തതാണ്. പക്ഷെ നമ്മൾ സമ്മതിച്ചുകൊണ്ട് സമ്മതിച്ചാൽ എഴുതെടുത്തോണ്ട് പോകും, നമ്മൾ സമ്മതിച്ചാൽ നഷ്ടപ്പെടും. നമ്മൾ സമ്മതിക്കാതെ നമ്മളിന്ന് എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ ദൈവത്തിന്റെ വഴി വിട്ട് ജീവിക്കുന്നതാണ് നമ്മുടെ സമ്മതം, അത് സമ്മതിക്കരുത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ അപഹരിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പത്ത്. അതുകൊണ്ടാണ് അനാവശ്യ തർക്കങ്ങളിലേക്കൊന്നും നമ്മൾ പോകാത്തത്. കാരണം അതൊന്നും പ്രോഫിറ്റബിൾ അല്ല, അതൊക്കെ വിട്ടുകളഞ്ഞേക്കാം. നമ്മുടെ ഉള്ളില് ആ ദൈവസാന്നിധ്യം അപഹരിച്ചുകൊണ്ട് പോകാൻ തക്ക വണ്ണം നമ്മൾ അനുവദിക്കണം. നമ്മൾ അനുവദിക്കാത്തടത്തോളം കാലം ആ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുകയാണ്. പക്ഷെ നമ്മൾ അനുവദിച്ചാൽ ആ സാന്നിധ്യം പോവും. ഇതാണ് ആദ്യ കുടുംബത്തിൽ കണ്ടത്. ഒരു ഹീറോ ലൈഫിലാണ് ദൈവം വെച്ചിരുന്നത്. ഈ ഭൂമിയെ വാഴുക, 5 സ്ട്രാറ്റജി കൊടുത്തു. പക്ഷെ അതിൽ നേരെ 0 ലൈഫിലേക്ക് പോയി, മരണം മനുഷ്യനെ വാഴുന്ന ലൈഫിലേക്ക് പോയി. പക്ഷെ ഇന്നും യേശു രക്ഷകനായി സ്വീകരിച്ചിട്ടും വീണ്ടും ആ ലൈഫിൽ തന്നെ തുടരുന്നത് വളരെ അരിഷ്ടത പിടിച്ച ഒരവസ്ഥയാണ്. ഇതാണ് ഗലാത്തിരെ ദൈവത്തിന്റെ ആത്മാവ് പൗലോസ് അപ്പോസ്തലനിലൂടെ ശാസിക്കുന്നത്. നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചു, എന്നിട്ട് വീണ്ടും ജഡത്തിൽ പോയി അവസാനിക്കും. അങ്ങനെയുള്ള ക്രിസ്ത്യൻ ജീവിതം കൊണ്ട് എന്താണ് മക്കളെ പ്രയോജനമുള്ളത്? ഒരു പ്രയോജനവും ഇല്ല. ആത്മാവ് കൊണ്ട് ആരംഭിച്ച് ജഡത്തിൽ പോയി അവസാനിച്ചു. ഗലാത്തി ലേഖനം 3-ാം അധ്യായത്തിൽ നാം നേരത്തെ മനസ്സിലാക്കിയ ആ ഒരു തലമാണ്. ആത്മാവ് കൊണ്ട് ആരംഭിച്ചു, പക്ഷെ ജഡത്തിൽ പോയിട്ട് അവസാനിച്ചു. അങ്ങനെ ആകരുത്. നമുക്കിത് പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ല, കാരണം നമ്മുടെ ചുറ്റുമുള്ള ഓൾമോസ്റ്റ് എല്ലാവരും അതേപോലെ. അപ്പൊ നമ്മൾ വിചാരിക്കും ആ ചാക്കോച്ചനെ നോക്ക്, തമ്മച്ചൻ ഫാസ്റ്റർ നോക്ക്, തമ്പി ഫാസ്റ്റർ നോക്ക്, മറ്റേ ഫാസ്റ്റർ നോക്ക്, എല്ലാവരും ഓൾമോസ്റ്റ് അതേപോലെ ആയതുകൊണ്ട് നമുക്കും പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ല. ആത്മാവ് കൊണ്ട് ആരംഭിച്ചു, ജഡത്തിൽ പോയിട്ട് അവസാനിച്ചു. ഹല്ലേലൂയ. അപ്പോ ഇങ്ങനെയായി തീരരുത് നമ്മുടെ ജീവിതം. ആത്മാവ് കൊണ്ട് ആരംഭിച്ച് ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട്, അതാണ് ആത്മാവ് കൊണ്ട് ആരംഭിച്ച് ദൈവത്തിൽ ചെന്ന് അവസാനിക്കണം. എങ്ങനെ? ആത്മാവ് കൊണ്ട് ആരംഭിച്ച് ജഡത്തിൽ പോയി അവസാനിക്കുകയല്ല വേണ്ടത്, ആത്മാവ് കൊണ്ട് ആരംഭിച്ച് പിതാവിൽ, സ്വർഗീയ പിതാവിൽ ചെന്ന് അവസാനിക്കും. അന്നേ ക്രിസ്തു പറഞ്ഞേ, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്, എന്നിലൂടെ നിങ്ങൾ എവിടെ എത്തിച്ചേരണം? പിതാവിൽ എത്തിച്ചേരണം. അപ്പൊ ആത്മാവ് കൊണ്ട് ആരംഭിച്ച് നമ്മൾ എന്നാ ചെയ്യണം? ആത്മാവ് കൊണ്ട് ആരംഭിച്ച് നമ്മൾ സ്വർഗീയ പിതാവിൽ എത്തിച്ചേരണം. നമ്മൾ ആ പിതാവിന്റെ ഭവനമായി, വാസമായി, പരിപൂർണമായി മാറണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മളെ കാണുന്നവരെ സ്വർഗീയ പിതാവിനെ കാണുവാൻ തക്കവണ്ണം, ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം ഇടയാണ്. ഹല്ലേലൂയ. അപ്പോൾ അതിലേക്കുള്ള യാത്രയാണ്. അപ്പൊ കഴിഞ്ഞ സന്ദേശത്തിൽ നമ്മൾ 1:21 ആ സ്റ്റാറ്റസ് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. മനുഷ്യൻ 1:21 നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യ സ്വരൂപത്തിൽ മനുഷ്യൻ ഉണ്ടാക്കി അവർ ഭൂമിയെ വാഴട്ടെ. അപ്പൊ ഭൂമിയെ വാഴാണ് മനുഷ്യൻ ഉണ്ടാക്കി. അതിന്റെ സ്ട്രാറ്റജിയാണ് അതിന്റെ 1:28 പ്ലാൻ ഓഫ് ഓപ്പറേഷൻ. ഏതൊരു മനുഷ്യനും മനസ്സിലാക്കേണ്ട പ്ലാൻ ഓഫ് ഓപ്പറേഷൻ ആണ് 5 നിലകളുള്ള, 5 തലങ്ങളുള്ള ആ പ്ലാൻ ഓഫ് ഓപ്പറേഷൻ. അവിടെ പറയാണ്, നിങ്ങൾ സന്താന ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവനായി പെരുകി ഭൂമി നിറഞ്ഞ് അതിനടക്കി വാഴുക. അപ്പൊ വാഴുക എന്നുള്ള 5-ാം നിലയാണ്. ഓർക്കുന്നുണ്ടല്ലോ, ഇത് 5 നിലകളുള്ള ആ സിസ്റ്റം നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടല്ലോ. 5-ാം നിലയാണ് വാഴുക എന്നുള്ളത്. അതായത് മോളിൽ ഏറ്റവും നില, ഇതാണ് 5 നില. അതായത് നമ്മള് നമ്മുടെ റെഡിമെയ്ഡ് റാക്കാണ്. ഇപ്പോ ഇതുമായുള്ള ബന്ധത്തിൽ നമ്മൾ ആ വാക്യം 1:28 ഈ സന്താനപുഷ്ടിയുള്ളവനായി, ഇതാണ് 1-ാം നില, സന്താനപുഷ്ടിയുള്ളവനായി. ഫ്രൂട്ട്ഫുൾ എന്നാണ്, അല്ലെങ്കിൽ ഫ്രൂട്ട്ഫുൾ ഫ്ലവർ. പെരുകി, മൾട്ടിപ്ലൈ, അത് 2-ാം നില. 3-ാം നില റിപ്ലനിഷ്. 4-ാം നില അടക്കുക അല്ലെങ്കിൽ ജയിക്കുക. 5-ാം നില വാഴുക. അപ്പൊ വാഴണമെങ്കിൽ 5-ാം നിലയിലേക്ക് എത്തണം. അതായത് ഹീറോ ലൈഫാണ്, വാഴുന്ന ജീവിതമാണ്, വാഴുന്ന ജീവിതം. എന്നാൽ മനുഷ്യൻ പാവം ചെയ്ത് പറ്റിയപ്പോ, പാവം ചെയ്തപ്പോ എന്ത് പറ്റി? അവൻ ഇതാ ആത്മമണ്ഡലത്തിൽ മരിച്ചു, ദൈവ തേജസ് അവനിൽ നിന്ന് പോയി. ഇതാ നമ്മള് ഇതിനു മുമ്പ് നിങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ. ഇതാ ആ മുകളിലത്തെ മുകളിലത്തെ രണ്ട് നിലകൾ, അതായത് ആത്മ ജയിക്കുക വാഴുക, ഇത് അവന്റെ ജീവിതത്തിൽ നിന്ന് പോയി. ക്രിസ്തുവിൽ ഇത് തിരിച്ചു വരികയാണ്. ഇതിന്റെ മർമ്മം മനസ്സിലാക്കുക. ക്രിസ്തുവിൽ ഇത് ഈ നാലാം നിലയും അഞ്ചാം നിലയും ജയിക്കുക വാഴുക തിരിച്ചു വരികയാണ്. ഇതാ ഇപ്പൊ ഹീറോ ലൈഫ് നമ്മളിൽ നിന്ന് പോയി. ഈ ലൈഫ്, ഈ ഭൂമിയിലെ ജീവിതം ഉണ്ടല്ലോ, ഇത് വെറും സീറോ ലൈഫാണ്. ഇത് ജഡിക ജീവിതമാണ്. ഇതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ജഡ ജീവിതമാണ്. പ്ലസ് പ്രോഫിറ്റ് സീറോ, നത്തിങ്. ഈ ജീവിതത്തിന്റെ അവസാനം ഇത് സീറോ ആയി തീരുകയാണ്. പ്ലസ് ജഡ ജീവിതത്തിന്റെ അവസാനം സീറോയാണ്. അപ്പോ നമ്മൾ യഥാർത്ഥത്തിൽ ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു പോയി, താഴേക്ക് പോയി. മനുഷ്യൻ സൃഷ്ടിച്ച അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു പോയി. എവിടെ നിന്ന് എങ്ങോട്ടേക്കാ ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു പോയി? പ്രിയ സഹോദരങ്ങളെ, ഈ ജീവിതം ഓ പാത ചെയ്യേ വേറൊരിനോട് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം അതിനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വീണ്ടും അഞ്ചുതരം കാണിക്കണമെങ്കിൽ ഞാൻ രണ്ടാമത് പണിതെടുക്കണ്ടേ? അപ്പൊ അതെ വേറൊരിനോട് വാങ്ങിച്ചിട്ടുണ്ട് അഞ്ചു നില. ശ്രദ്ധിച്ചേ, ഈ രണ്ടേ നോക്കി, നമ്മള് ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത് ഏറ്റവും ടോപ്പ് ഫ്ലോർ ഡൊമീനിയൻ ആണ്, ഭൂമിയെ വാഴുക എന്നുള്ളതാണ്. എന്നാൽ ഈ നോക്കിയേ, ഇത് ഭൂമിയെ വാഴുകയല്ല, ഭൂമിയിൽ നിറയുക എന്നുള്ളത്. നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ടൊക്കെ ഡിഗ്രേഡ് ചെയ്യപ്പെട്ടു പോയി? ഭൂമിയെ വാഴുന്ന അവസ്ഥയിൽ നിന്ന് ഭൂമിയിൽ നിറയുന്ന അവസ്ഥയിലേക്ക് മാത്രം ഡിഗ്രേഡ് ചെയ്യപ്പെട്ടു പോയി. മനസ്സിലാവുന്നുണ്ടോ? റൂൾ ദ എർത്തിൽ നിന്ന് ഫിൽ ദ എർത്തിലേക്ക് മാറിപ്പോയി. ഭൂമിയിൽ നിറയുക, അത്രേ ഉള്ളൂ ഇത്. പക്ഷേ ഈ ആദ്യത്തെ സ്ട്രാറ്റജി ദൈവം നമുക്ക് നൽകിയ ഒന്നാമത്തെ സ്ട്രാറ്റജി ഭൂമിയെ വാഴുക എന്നുള്ളത്. പക്ഷെ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഭൂമി നിറയുക എന്നുള്ളതിൽ മാത്രമേ ഉള്ളൂ. അത് മതിയോ? അത് മതിയോ? നമുക്ക് തിരിച്ചു വരണ്ടേ? തിരിച്ചു വരണ്ടേ? ഈ ആദ്യത്തെ സ്ട്രാറ്റജിയാണ് കിങ്ഡം, ദൈവരാജ്യത്തിന്റെ സ്ട്രാറ്റജി. ഈ ഭൂമിയിൽ നിറയുക എന്നുള്ളത് താൽക്കാലികമാണ്. ഇതുകൊണ്ട് യാതൊരു പ്രോഫിറ്റും ഇല്ല. അപ്പോ ഇത് നടത്തുന്ന ഒരു കല്യാണത്തിലൂടെയാണ്, വിവാഹത്തിലൂടെയാണ്. വിവാഹത്തിലൂടെ, വിവാഹം കഴിഞ്ഞ് മൾട്ടിപ്ലൈ ആയി, അതാ കുഞ്ഞുങ്ങൾ ഫലമുള്ളവനായി, പിന്നെ ഒരു കുഞ്ഞ് പോരാ, മൂന്നാല് കുഞ്ഞുങ്ങളായി, പിന്നെ അതുവരെ അവരെ വിവാഹം കഴിപ്പിച്ചു. അവരെല്ലാം ഇതാ ഭൂമിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കോട്ടയത്തും എറണാകുളത്തും ബോംബെയിലും ബാംഗ്ലൂരും ഡൽഹിയിലും സ്വിറ്റ്സർലാൻഡിലും ഓസ്ട്രേലിയയിലും ഒക്കെ ആയി നിറഞ്ഞു. ഈ ടോക്കൊക്കെ അല്ലേ നമ്മുടെ ഉള്ളിൽ നടക്കുന്നുള്ളൂ? ഈ ടോക്ക് മാത്രമല്ല നമ്മുടെ ഉള്ളിൽ നടക്കുന്നുള്ളൂ, ഇതിന്റെ പ്രാർത്ഥനകൾ മാത്രമല്ല നമ്മളിൽ നടക്കുന്നുള്ളൂ, ഈ മൂന്ന് ഫ്ലോറിന്റെ പ്രാർത്ഥനയല്ലേ നടക്കുന്നുള്ളൂ? കഴിഞ്ഞ സന്ദേശം നമ്മൾ കേട്ടില്ലേ, നമ്മൾ ഇവിടെ കുടുങ്ങിപ്പോയി, ഇവിടെ കുടുങ്ങിപ്പോയി. ഒരു കുഞ്ഞിനെ ഇവിടെ ഈ ലോക വിദ്യാഭ്യാസത്തിൽ ഭൂമിയിൽ നിറയാൻ വേണ്ടി പഠിപ്പിച്ചു. ഇതാ ഇവിടെ വായിച്ചു എൽ കെ ജി യു കെ ജി മുതൽ പത്താം ക്ലാസ് വരെ കൊണ്ടുവന്ന് പ്ലസ് ടുവും ഡിഗ്രിയും കഴിഞ്ഞ് അതിനെ പഠിപ്പിച്ച് വലുതാക്കി. അയ്യോ ഇനിയിപ്പോ ഒരു ജോലി ജോലി അപ്പൊ ജോലിക്ക് വേണ്ടി പ്രാർത്ഥന, പഠിക്കാൻ വേണ്ടി പ്രാർത്ഥന, പിന്നെ അതിനുശേഷം ഒരു കല്യാണം കഴിപ്പിക്കേണ്ടത് ബ്രദറെ, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ച്. അപ്പൊ പാസ്റ്റർ പ്രാർത്ഥിച്ചു, അതിനുശേഷം കല്യാണം കഴിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ ആയി, അവസാനം കല്യാണം കഴിച്ചു. ഒന്നാം നിലയിലെത്തി ഇതാ ഒരു കുഞ്ഞായി. ഒരു കുഞ്ഞായി കഴിഞ്ഞപ്പോ ഒരു കുഞ്ഞു മതിയോ? നമുക്ക് ഇനിയും കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്, മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അടുത്ത ഫ്ലോറിലേക്ക് കയറണ്ടേ? അപ്പൊ അന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ അടുത്ത രണ്ടു മൂന്ന് കുഞ്ഞുങ്ങളായി. അപ്പൊ മൾട്ടിപ്ലൈ ഫ്ലോറിലായി. ഇപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ കൂടാൻ തുടങ്ങി. ആളുകളുടെ എണ്ണം കൂടുന്നോറും പ്രശ്നം കൂടിക്കൊണ്ടേ എണ്ണം കൂടുന്നോറും. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞു, വിവാഹം കഴിച്ചാൽ ജഡത്തിൽ കഷ്ടത ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലാട്ടെ, എന്നെ ക്രൂശിക്കരുത്, ഇത് പല സംസ്ഥാനം പറഞ്ഞൊരു കാര്യമാണ്. ഗ്ലോറി, വിവാഹം കഴിക്കുന്നവന് ജഡത്തിൽ കഷ്ടതകൾ ഉണ്ടാകും. ഗ്ലോറി, ഇതാ ആളുടെ എണ്ണം കൂടും തോറും വിഷയങ്ങളും പ്രശ്നങ്ങളും എല്ലാം കൂടിക്കൊണ്ടിരിക്കുക. ഇനി ഇത് കഴിഞ്ഞ് ഇവരെ കുഞ്ഞുങ്ങളെ വീണ്ടും കല്യാണം കഴിപ്പിച്ചു, അവരെ അടുത്ത തലത്തിലേക്ക് റിപ്ലനിഷ് ചെയ്യുകയാണ്. റിപ്ലനിഷ് എന്നാ ഭൂമിയിൽ നിറയുക. അപ്പോ റിപ്ലനിഷ് നിറയുക എന്നുള്ളതാണ് യഥാർത്ഥം. അതിനടുത്ത് കുറച്ചുകൂടി ആഴത്തിൽ പഠിച്ചാൽ വീണ്ടും നിറയുക എന്നുള്ളതാണ്. അതിപ്പോ നമുക്ക് പറയണ്ട, പിന്നെ പറയാം. അപ്പോ പ്രിയ സഹോദരങ്ങളെ, അപ്പോ നിറയുക എന്നുള്ളതാണ്. അപ്പൊ ഭൂമിയിൽ എല്ലാ ഭാഗങ്ങളിലേക്കും ഇവര് നിറഞ്ഞു. ഇത് കഴിഞ്ഞ നമ്മുടെ പ്രാർത്ഥന തീർന്നു. ഇനി അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പ്രാർത്ഥന ഇല്ല. ഇത്രേ ഉള്ളൂ നമ്മുടെ പ്രാർത്ഥന. ഇതിന്റെ ഉള്ളിൽ കടന്നു എല്ലാ പ്രാർത്ഥന. ഹല്ലേലൂയ. ഇനി നമ്മുടെ പ്രാർത്ഥനയുടെ അവസ്ഥ മാറണമെങ്കിൽ നമ്മള് ഇതാ M2020 ഈ പ്രയറിലേക്ക് പോകണം. M2020 പ്രയർ ഓർക്കുന്നുണ്ടോ? ആ പ്രയർ ഇതിലൊന്നും പെട്ടതല്ല. M2020
M2020 പ്രയർ വരണമെങ്കിൽ യേശുവിന്റെ സുവിശേഷത്തിന് മുമ്പിൽ പോയിരിക്കണം. എന്താണ് യേശുവിന്റെ സുവിശേഷം? ദൈവരാജ്യത്തിന്റെ സുവിശേഷം. ആ ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിലേക്ക് പോയി കഴിഞ്ഞാല് M2020 ലെവലിലേക്ക് വരും. M2020 നിങ്ങൾക്ക് അറിയാൻ പാടാത്തവര് അറിയാമല്ലോ എന്താണ് ശബരിപുത്രന്മാരുടെ പ്രാർത്ഥന. മത്തായിയുടെ സുവിശേഷം 20:20 ശബരിപുത്രന്മാരുടെ പ്രാർത്ഥനയാണ്. അവരുടെ പ്രാർത്ഥന എന്തുവാ? ഞങ്ങൾക്ക് നല്ല മാർക്ക് ഇട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ, കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണേ, കല്യാണം കഴിച്ച് സ്വിറ്റ്സർലൻഡിൽ പോകാൻ പ്രാർത്ഥിക്കണേ, ഒന്നുമല്ല അവരുടെ പ്രാർത്ഥന. അവരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് യേശുവേ നീയേ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ നിന്റെ കിങ്ഡത്തിൽ ഇതാ എന്റെ അവരുടെ അമ്മ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, എന്റെ ഒരു മകൻ ഇടത്തും പിന്നെ ഒരു മകൻ വലത്തും ആയിരിക്കണം. ഇതിലൊന്നും പെടാത്ത പ്രാർത്ഥന. ഏത് പ്രാർത്ഥന വേണ്ടത്? ഇതിലേക്ക് പോകുന്ന ആത്മമണ്ഡലത്തിലേക്ക് പോകുന്ന പ്രാർത്ഥനയാണ്, വാഴുന്ന പ്രാർത്ഥനയാണ്, അഞ്ചാം നില പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനകൾ. മനസ്സിലാവുന്നുണ്ടോ? അഞ്ചാം നില പ്രാർത്ഥന. ഹല്ലേലൂയാ. പ്രിയ സഹോദരങ്ങളെ, ഇതേ പ്രാർത്ഥനയായിരിക്കണം നമ്മൾ. യേശു ക്രിസ്തുവിന്റെ ആ പ്രസംഗം കഴിഞ്ഞപ്പോ ഞാൻ കഴിഞ്ഞ സന്ദേശങ്ങൾ നിങ്ങൾ സൂചിപ്പിച്ചു, ഏതോ സന്ദേശം സൂചിപ്പിച്ചു, ഇതാ പൊളിറ്റിക്കൽ ലെവലിൽ വരെ ഇത് എഫക്ട് ചെയ്തു. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ അരിമത്യക്കാരനായ ആ യോസഫ് ഇതാ എന്ന മന്ത്രി ഇതാ എന്ത് കാത്തുകൊണ്ടിരുന്നു? ദൈവരാജ്യത്തെ കാത്തുകൊണ്ടിരുന്നവനായിരുന്നു, ദൈവരാജ്യത്തെ കാത്തുകൊണ്ടിരുന്നവനായ മന്ത്രി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയാവുന്ന യേശുവിന്റെ പ്രസംഗം അന്ന് ഭരണതലത്തിലും എഫക്ട് ചെയ്തു, ഭരണതലത്തിലും എഫക്ട് ചെയ്തു. പ്രിയ സഹോദരങ്ങളെ, അപ്പൊ നമ്മൾ ഇതിൽ കുടുങ്ങിക്കിടക്കരുത്. നമ്മളെ ഹീറോ ലൈഫിൽ നിന്ന് ഇതാ പിശാച് നമ്മളെ ചതിച്ച്, നമ്മുടെ ആദ്യ പിതാവിനെ ആദത്തെ ചതിച്ച് നമ്മളെ സീറോ ലൈഫിലേക്ക് കൊണ്ടുപോകും. അപ്പോ ഇനി നമ്മൾ സീറോ ലൈഫിൽ കിടക്കണോ അതോ മാറി സ്വർഗത്തിലെ ദൈവം കർത്താവ് യേശുവിനെ അയച്ച് നമ്മളെ ആ ഹീറോ ലൈഫിലേക്ക് മടക്കി കൊണ്ടുവരാൻ പോവാ? നമുക്ക് പോണോ അതോ യേശുവിനെ ഉപയോഗിച്ച് സീറോ ലൈഫിൽ വർദ്ധിക്കണോ? നമ്മൾ തന്നെ തീരുമാനിക്കാം. യേശുവിനെ ഉപയോഗിച്ച് സീറോ ലൈഫിൽ വർദ്ധിച്ച നമ്മൾ അവസാനം വെറും വമ്പൻ സീറോ ആയി തീരണം. വമ്പൻ സീറോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ദിവസവും സീറോ ആവുന്നുണ്ട്? നമ്മൾ ദിവസവും സീറോ ആവുന്നുണ്ടോ? ദൈവം നമുക്കൊരു സന്ദേശം തരികയാണ്, ദിവസവും സീറോ ആകുന്നത് കാണിച്ചു തരികയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങൾ രാത്രിയിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ 9 മണിക്ക് ഉറങ്ങാൻ തുടങ്ങും അല്ലെ? ചിലയിടത്തൊക്കെ 8:30 ഉറങ്ങാൻ തുടങ്ങുന്നത് ഞാൻ കേട്ടെ. അപ്പോ മാക്സിമം നിങ്ങളൊരു 10 മണി വരെയൊക്കെ ഇരിക്കും. പിന്നെ ഇന്നത്തെ ദിവസമാണെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ ഒരു 12 മണി വരെ ഇരിക്കും. വ്യാഴാഴ്ചയല്ലേ, ബൈബിൾ ക്ലാസ് ഇല്ലേ? ഗ്ലോറി അതൊരു അങ്ങനെ ഇരിക്കുന്നവർക്കാ ജീവിതത്തിന് സ്തോത്രം. അറ്റ്ലീസ്റ്റ് ഒക്കെ നിങ്ങൾ ക്യാൻസൽ ചെയ്യുന്നുണ്ടല്ലോ ദൈവവചനത്തിന് വേണ്ടി. പ്രൈസ് ഗോഡ്. ശ്രദ്ധിച്ച്, നിങ്ങൾ ഉറങ്ങാൻ കിടന്നു, ഉറങ്ങാൻ കിടക്കുമ്പോ എന്ത് സംഭവിക്കുന്ന അറിയാമോ? നമ്മളുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നമ്മളങ്ങ് കട്ടാവും. അതായത് ചിന്തിക്കുന്ന മൈൻഡ്സിൽ നിന്ന് നമ്മൾ കട്ടാവും. ഈ കട്ടായി കഴിഞ്ഞാലുണ്ടോ, അങ്ങ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ സീറോ ആയി. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേൽക്കുന്ന ആ സംഭവ സമയത്ത് പെട്ടെന്ന് നമ്മുടെ അകത്തുന്ന ചിന്തകള്, നമ്മളെ ഈ ചുറ്റുമുള്ള ലോകത്ത് നമ്മൾ കട്ടായി, ഈ ആ ചിന്തകൾ നമ്മളിലേക്ക് കയറി അകത്തുനിന്ന് കയറിയിരിക്കുന്ന പുറത്തേക്ക് വന്ന് നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് വിടരും ഈ ലോകത്തിന്റെ ചിന്തകൾ. ആ വിടരുമ്പോ മാത്രമേ നമുക്ക് ഈ ഭൂമിയെ കുറിച്ചും ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ചും ഓർമ്മയുള്ളൂ. അല്ലെങ്കിൽ ഓർമ്മയില്ല, അല്ലെങ്കിൽ നമ്മൾ സീറോയാ. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോ നമുക്ക് ഈ ലോകം സീറോ ആയി പോയി. നമ്മൾ ഉണ്ടാക്കിയതും കാര്യങ്ങളൊക്കെ സീറോ ആയി, കാരണം നമ്മുടെ ചിന്തയിലാണ് ഇത് മുഴുവൻ സ്റ്റാൻഡ് ചെയ്യണേ. ചിന്തയിലാ അനേക അക്കൗണ്ടുകൾ, അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സീറോ ആയി കഴിഞ്ഞു. കാരണം ഇത് നമുക്ക് ഓർമ്മയില്ല, സീറോ ആയി കഴിഞ്ഞു. നമുക്കും ഓർമ്മയില്ല. ഇനി നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ, നിങ്ങൾ നിങ്ങളുടേതായ അസറ്റുകൾ, നിങ്ങളുടെ കാര്യങ്ങൾ വേറൊരാളെ പറഞ്ഞ് ഏൽപ്പിച്ചില്ല എങ്കിൽ അതും സീറോ ആയി പോകും. കാരണം നിങ്ങളുടെ ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് അവർക്കറിയത്തില്ല. കാരണം See, what he thinking is that so easy എന്ന് പറഞ്ഞൊരു ബൈബിൾ വേർഡ് ഉണ്ട് സദൃശവാക്യത്തിൽ. ഒരുവൻ എന്താണോ ചിന്തിക്കുന്നത് അതാണ് അവൻ. ആ ചിന്തയില്ലെങ്കിലോ അവൻ ക്യാൻസൽ, അവള് ക്യാൻസൽ, തീർന്നു, ഫിനിഷ്. അപ്പോ രാത്രി ഉറങ്ങാൻ കടന്നു കഴിഞ്ഞ് ഈ ലോകം നമ്മൾ ഇന്ന് ഡിസ്കണക്ട് ആയി. വീണ്ടും പ്രഭാതത്തിൽ ആ ചിന്തകൾ തിരിച്ചു മനസ്സിലേക്ക് വരുമ്പോഴാണ് ഇതാ ആ ഷാജി എന്ന് പറഞ്ഞ വ്യക്തി ഈ ലോകത്തിൽ ലൈവായത്. ആ ചിന്ത വന്നില്ലെങ്കിലോ ആള് ഫിനിഷ്. ഉറങ്ങാൻ കിടന്ന വ്യക്തി തിരിച്ച് എഴുന്നേറ്റില്ലെങ്കിലോ ആ സീറോ ആയ അവസ്ഥ വീണ്ടും കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ആ ചിന്താ തലമാണ് നമ്മളെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. അത് പോയാൽ ഇല്ല, ആള് സീറോ ആയി, ഫിനിഷ്. അപ്പോ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ലോകത്ത്, ഈ മണ്ഡലം മുഴുവൻ ഒരു നിമിഷം കൊണ്ട് നമുക്ക് സീറോ ആയിരിക്കും. ഒരു നിമിഷം കൊണ്ട് യേശു വളരെ വ്യക്തതയോട് പറഞ്ഞു. ശലോമോൻ പറഞ്ഞു, ദാ ഇത് മുഴുവൻ വ്യാനിറ്റിയാ, ഇവിടെ എല്ലാ പ്രവർത്തനം ഒക്കെ ഓക്കെ, പക്ഷെ ഇതെല്ലാം മായയായിരിക്കും. യേശു പറഞ്ഞു, ഇതിന് പ്രോഫിറ്റ് ഇല്ല ഈ മണ്ഡലം, കാരണം നിങ്ങൾ ഡീഗ്രേഡ് ചെയ്യപ്പെട്ട കൂട്ടരാ, ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു പോയി. ഭരണത്തിന്റെ ലെവലിൽ നിന്ന് നിങ്ങൾ ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു, ഹീറോ ലെവലിൽ നിന്ന് ഡീഗ്രേഡ് ചെയ്യപ്പെട്ട് സീറോ ലെവലിലേക്ക് പോയി. ഇവിടെ പ്രോഫിറ്റ് ഇല്ല ഈ ജീവിതത്തിൽ, എന്നാൽ ഇവിടെ നിന്ന് നമ്മളെ മടക്കിക്കൊണ്ടുവരികയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, വീണ്ടും നമുക്ക് ഇവിടെ തുടരണമെങ്കിൽ നമുക്ക് തുടരാം. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു അത് യേശുവിനെ ഉപയോഗിച്ച് തന്നെ തുടരാം. ദൈവത്തിന്റെ വചനം പറയുന്നു ഈ മൂന്ന് നിലയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം, ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു, നിങ്ങൾ സകല മനുഷ്യരുടെ ആവശ്യം. സീറോ ലൈഫിലല്ല നമ്മൾ ക്രിസ്തുവിൽ പ്രത്യാശ വെക്കേണ്ടത്, ഇതിനുള്ള സകല ആവശ്യങ്ങളും ദൈവം നമുക്ക് നടന്നു തരും. നമ്മൾ പ്രത്യാശ വെക്കേണ്ടത് ഈ ഹീറോ ലൈഫിലേക്ക, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, ആ ഭരണതലം, ദൈവം നമ്മിലൂടെ ഭൂമിയെ വാഴുന്നതിനെ കുറിച്ച് പ്രിയ മകനെ പ്രിയ മകളെ നീ അന്വേഷിക്കേ. അപ്പൊ എന്നിലൂടെ ദൈവം ഭൂമിയിൽ വാഴുവാൻ തക്കവണ്ണം എന്താണ് കുറവ്, എന്താണ് അവിടെ കുഴപ്പമുള്ളത്, ഇത് മനസ്സിലാക്കി ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടി അത് നമ്മുടെ ഉള്ളിൽ പണിതെടുക്കണം. ആ പണി നടത്താൻ വേണ്ടിയാണ് ക്രിസ്തുവിൽ അടിസ്ഥാനം നമ്മൾ ഇടിയിപ്പിച്ചത്. തുടർന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പണി നടത്തുന്നത് ദൈവത്തിന്റെ വചനം, നമ്മുടെ ഈ വാക്യം ഓർമ്മയുണ്ടല്ലോ, എഫേസ്യ ലേഖനം 2:20-22 വാക്യങ്ങൾ, അവിടെ പറയുന്നൊരു കാര്യം, നമ്മൾ ദൈവത്തിന്റെ ഭവനമാകേണ്ടതിന് തന്റെ ആത്മാവിനാൽ നമ്മളെ പണിതു വരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ഭാഗം? അല്ലാണ്ട് നമ്മൾ ഇതുവരെയും കണ്ട രീതിയിൽ ഒരാരാധന, ആരാധനയിൽ മൂന്ന് പാട്ട് പിന്നെ ഒരു സങ്കീർത്തനം അതുകൊണ്ട് വീട്ടിൽ പോവുകയല്ല, ഒരു പണി നടക്കണം. ദൈവ ഇഷ്ടം എന്ന പണി നമ്മുടെ ഉള്ളിൽ നടക്കണം. ഇതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, എന്റെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗത്തിൽ കിടക്കുന്നത്. അപ്പൊ നമ്മുടെ ശുദ്ധീകരണത്തിലൂടെ ഈ ഒരു പണി നമ്മുടെ ഉള്ളിൽ നടക്കുകയാണ്, നടക്കണം. എഫേസ്യ 2:22 പറയുന്നു, അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിനെ. അപ്പൊ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വീടാണ്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വീടാണ്, ഓരോ മനുഷ്യനും ദൈവത്തിന്റെ വീടാണ്. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനെ ഒന്നിച്ചു പണിതു വരുന്നു. നമുക്ക് എല്ലാവർക്കും തിരക്കാം, നമുക്കൊരു വീട് പണിയാനല്ലേ, നമുക്കൊരു വീട് പണിയാൻ തിരക്കാം അല്ലേ. ദൈവം തനിക്ക് നമ്മളിൽ ഒരു വീട് പണിയുക എന്നുള്ള കാര്യം നമ്മൾ ഓർക്കാറുണ്ടോ? ദൈവം തനിക്ക് നമ്മളിൽ ഒരു വീട് പണിയുക, നമുക്കൊരു വീട് പണിയാൻ തെറ്റൊന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മൾ പണിത വീടിൽ നമ്മൾ നിരന്തരം താമസിക്കത്തില്ല. പക്ഷെ ദൈവത്തിന് ഒരു വീട് പണിയാൻ നമ്മൾ അനുവദിച്ചു കൊടുത്താൽ നമ്മൾ നിരന്തരം ദൈവത്തോടുകൂടെ ആ വീട്ടിൽ താമസിക്കും. നമുക്ക് ഏത് വേണം? എനിക്കൊരു അങ്കിൾ ഉണ്ടായിരുന്നു, വളരെ പണ്ടത്തെ കാലത്ത് ഭയങ്കര ധനവാനായിട്ടൊരു അങ്കിൾ. ഞാനൊക്കെ കുഞ്ഞു ഓടിച്ചാൽ നടക്കുമ്പോ പുള്ളിക്ക് അംബാസിഡർ കാറുണ്ട്. അന്ന് കാറുണ്ടാവുന്നതിന് വളരെ വിരളമാണ് അംബാസിഡർ കാർ. അപ്പോ പുള്ളിക്ക് അംബാസിഡർ കാർ ഒന്നും ഒരെണ്ണമൊന്നുമല്ല, രണ്ടു മൂന്ന് കാറുണ്ട്. പുള്ളിയുടെ വീട്ടിൽ നോക്കി കഴിഞ്ഞാൽ എപ്പോഴും അവിടുത്തെ IGയോ അല്ലെങ്കിൽ അവിടുത്തെ CIയും എല്ലാം പുള്ളിയുടെ വീട്ടിൽ, പോലീസുകാരൊക്കെ എപ്പോഴും പുള്ളിയുടെ വീട്ടിലുണ്ട്. കാരണം പുള്ളി അല്ല അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് വലിയ കമ്പനി, എത്രയും ബിസിനസ് ഭയങ്കര ബിസിനസ്സുകാരുണ്ട്. അപ്പോ പുള്ളിക്കാരന് അതിനുശേഷം തന്നെക്ക് കിട്ടിയ ഒരു സ്ഥലത്ത് വലിയൊരു വീടുണ്ടായി, വലിയൊരു വീടുണ്ടാക്കിയിട്ട് അതിന്റെ ഹൗസ് വാമിങ്ങിന് അന്ന് ഞാനും പോയിട്ടുണ്ടായിരുന്നു. ഹൗസ് വാമിങ് ഞാൻ കൊച്ചുകുട്ടിയാ, ഞാൻ ഹൗസ് വാമിങ്ങിന് പോയി. പക്ഷെ ഹൗസ് വാമിങ് കഴിഞ്ഞ് ഇതാ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഇല്ല, പുള്ളി മരിച്ചു പെട്ടെന്ന് മരിച്ചു. അന്ന് ആളുകൾ പറഞ്ഞൊരു കാര്യം, ഒരു വീടുണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന് താമസിക്കാൻ പറ്റിയില്ല, ഒരു വീടുണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന് താമസിക്കാൻ പറ്റിയില്ലല്ലോ. പ്രിയ സഹോദരങ്ങളെ, നമ്മള് ഈ ഭൂമിയിൽ നമുക്ക് പാർക്കാൻ ഉണ്ടാക്കുന്ന വീട്ടില് നമുക്ക് താമസിക്കാൻ, അധികം കാലം താമസിക്കാൻ പറ്റില്ല. കാരണം ഇത് സീറോ ലൈഫാ, ഇവിടെ താമസിക്കാൻ പറ്റില്ല. ഇവിടെ മരണത്തിന്റെ കീഴില്ല, ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്, ഇത് മരണത്തിന്റെ കീഴിൽ, ഇത് നമ്മളെ കൊണ്ടുപോകും.
ഹല്ലേലൂയ.
അപ്പൊ ഇവിടെ ഒതുങ്ങിയല്ല വേണ്ടത്, ദൈവത്തിന് താമസിക്കാൻ വേണ്ടി നമ്മളൊരു ഭവനം ഇത് നമ്മളിൽ ഉണ്ടാക്കുമെങ്കിൽ നമ്മൾ പിന്നെ ഒരിക്കലും അവസാനിക്കുകയില്ല. നമ്മൾ നിത്യം ദൈവത്തോടുകൂടെ ആ വീട്ടിൽ ജീവിക്കും. മനസ്സിലായോ? ഇവിടെ പറഞ്ഞത് അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന്. ദൈവത്തിന് താമസിക്കാൻ എന്നതിന്റെ അർത്ഥം നിവാസമായതിന് ആത്മാവ് ഒന്നിച്ചു പണിതു വരുന്നു. അത് പണി നടത്തുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. നമ്മൾ സഹകരിച്ചാൽ മതി, ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. ഈ ഒരു പണിക്ക് നമ്മൾ തയ്യാറാകണം. ദൈവരാജ്യം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ കുറെ പാട്ടുപാടി കുറെ ബൈബിള് വായിച്ച് അവസാനിപ്പിക്കുകയല്ല. പാട്ടുപാടുന്ന ബൈബിള് വായിക്കുന്ന ഒക്കെ നല്ലതാ, ഇതിലൂടെ നമുക്ക് ആ സ്പിരിച്വൽ മെറ്റീരിയൽസ് ലഭിക്കുവാനായിട്ട് ഇടയാകും. തുടർന്ന് ദൈവത്തിന്റെ ആത്മാവിന് ഈ പണി നമ്മുടെ ഉള്ളിൽ നടക്കണം. അങ്ങനെ നടക്കുമ്പോൾ അതിന്റെ തെളിവെന്താ? നമ്മുടെ ഉള്ളിലെ ദൈവസാന്നിധ്യം ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, ഓരോ നിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നെ വിശ്വസിക്കുന്നതിന്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകാൻ തുടങ്ങും. നമ്മൾ അവനവനെ തന്നെ ചെക്ക് ചെയ്യണമെന്നേ, മറ്റുള്ളവരെ അല്ല, അവനവനെ തന്നെ ചെക്ക് ചെയ്യണം. ഹല്ലേലൂയ. അങ്ങനെയുള്ള ആ ജീവിതം എന്തോ ഒരു സന്തോഷമാണെന്നറിയാമോ എന്റെ സഹോദരങ്ങളെ? എന്തോ ഒരു സന്തോഷമാ ദൈവത്തോടുള്ള ജീവിതം. അല്ല, ആരും നമ്മളോട് കൂടെ ഇല്ലായെങ്കിലും മനസ്സിലാക്കിക്കോ, ഈ ഒരു മണ്ഡലത്തിൽ നമ്മളോട് കൂടെ ഉണ്ട് എന്ന് പറയുന്ന എല്ലാവരും നമ്മളെ വിട്ടുപിരിക്കും. നമ്മളെപ്പോലെ തന്നെ അവരും മരണത്തിന്റെ കീഴില. മരണം കൊണ്ട് വിട്ടുപിരിഞ്ഞില്ല, അതായത് ജീവിതം കൊണ്ട് വിട്ടുപിരിഞ്ഞില്ല, അല്ലെങ്കിൽ മരണം കൊണ്ട് വിട്ടുപിരിയും. ചിലപ്പോ ഇവിടെ തന്നെ ആളുകൾ വഴക്കിട്ട് പോകും, ഇനി വഴക്കിട്ട് പോയില്ലെങ്കിലും മരണം അവരെ കൊണ്ടുപോകും. അപ്പൊ ഈ ഒരു ജീവിതത്തിൽ സീറോ ലൈഫിലുള്ള എല്ലാവരും നമ്മൾ ഇന്ന് പോകും. പക്ഷെ ഹീറോ ലൈഫിലേക്ക് നാം വന്നാൽ നമ്മൾ അവിടുന്ന് വിട്ടുപോകുന്നില്ല. വന്നു കഴിഞ്ഞാലുള്ള തെളിവ് എന്നറിയാമോ? പിന്നെ നിങ്ങൾ അവരെയൊക്കെ കാണാൻ തുടങ്ങും. പൗലോസ് പറയുന്ന ഒരു കാര്യം, ഇതാ താൻ ലെറ്റർ, താൻ ലെറ്റർ എഴുതുമ്പോ പിതാവായ ദൈവത്തെയും ദൂതന്മാരെയും സാക്ഷി നിർത്തി ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത് തന്റെ ജീവിതത്തെ താനിപ്പോ ആത്മമണ്ഡലത്തിലേക്ക് ഓൾറെഡി കടന്നു കഴിഞ്ഞു, തന്റെ ജീവിതത്തിൽ കടന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. ദാ ഞാന് ഇന്ന് ഇവിടെ മുമ്പിലുള്ള വ്യക്തിയോട് ചോദിച്ചടിച്ച ആ കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ഇതാ ദൈവത്തോട് സംസാരിച്ചു, ദൂതന്മാരോടൊക്കെ സംസാരിച്ചു. അപ്പോ എന്റെ ഉള്ളൊരു മോനുണ്ട്, ആ മോൻ പറഞ്ഞത് ഏ ഇല്ല, ഞാൻ പറഞ്ഞു ഞാൻ അവരോടൊക്കെ സംസാരിച്ചു. കാരണം എന്റെ ചുറ്റുപാട് അവരൊക്കെ ഉണ്ട്, എന്റെ ചുറ്റുപാട് ഇതാ അവരൊക്കെ ഉണ്ട്. പപ്പ എപ്പോഴും കൂടെ ഉണ്ട്, എപ്പോഴും പപ്പ 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 എന്ന് പറയുന്നത് പറഞ്ഞു നടക്കണേ. എന്നാൽ ദൂതന്മാരോട് പറയും, എന്റെ പപ്പയെ നിങ്ങൾ കണ്ടോ, എന്റെ പപ്പയെ നിങ്ങൾ കേട്ടോ, എന്റെ പപ്പയ്ക്ക് എന്നെ കുറിച്ചുള്ള ചിന്തകൾ നിങ്ങൾക്ക് അറിയാലോ. ഇതാ റിയലി ആ മണ്ഡലം നമ്മുടെ ചുറ്റും നിൽക്കുകയാണ്, നമുക്ക് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ആ ദൈവിക മണ്ഡലം നമ്മുടെ ചുറ്റുമുണ്ട്. ഇതാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറയുന്നത് സ്വർഗീയ പിതാവിനെയും ഇതാ ദൂതന്മാരെയും സാക്ഷി നിർത്തി ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ ചുറ്റും ആരൊക്കെ ഉണ്ട്? സ്വർഗീയ പിതാവുണ്ട്, ദൂതന്മാരുണ്ട്. പക്ഷെ നമ്മൾ ഈ മണ്ഡലത്തിലെ ആരെയും കാണുന്നില്ല. നമ്മള് ഈ ആത്മമണ്ഡലത്തിലെ ആരെയും നമ്മൾ കാണുന്നില്ല. നമ്മുടെ ജഡിക മണ്ഡലത്തിലെ ആളുകളെ മാത്രമേ കാണുന്നുള്ളൂ, ജഡിക മണ്ഡലത്തിലെ ആളുകളെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ആത്മമണ്ഡലത്തിലെ ആളുകളെ നമ്മൾ കാണുന്നില്ല. ജഡിക മണ്ഡലത്തിലെ ആളുകളെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, ആത്മമണ്ഡലത്തിലെ കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ല. ആത്മമണ്ഡലത്തിലേത് കൂടി നമ്മൾ കാണണം. കാണുന്ന കാര്യങ്ങൾ താൽക്കാലികമാണ്, കാണാത്ത നിത്യമാണ്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ ഒരു തലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എപ്പോഴും ചുമ്മാ നടക്കരുത്, ദൈവമായിട്ട് മിണ്ടിയും പറഞ്ഞൊക്കെ നടക്കണം. എപ്പോഴും മിണ്ടിയും പറഞ്ഞൊക്കെ നടക്കണം. നമുക്ക് തരാൻ സ്നേഹം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. സ്നേഹം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നമുക്ക് തരാൻ നമ്മളെ ആശ്വസിപ്പിക്കും, നമ്മളെ വളർത്തിയെടുക്കും. അപ്പോഴെപ്പോഴും നമ്മളെ ആ സ്വർഗീയ കരിക്കുലത്തിൽ നമ്മളെ വളർത്തിക്കൊണ്ടേയിരിക്കും. ചുമ്മാ നിർത്തത്തില്ല കേട്ടോ, സ്വർഗീയ കരിക്കുലത്തിൽ വളർത്തിക്കൊണ്ടേയിരിക്കും. കാരണം നമുക്ക് ഏറ്റവും അധികം തേജസ് വേണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതായത് ദൈവം ഏറ്റവും അധികം നമ്മുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും അധികം ശുദ്ധീകരണത്തിലൂടെ പോകണം. ഏറ്റവും അധികം ശുദ്ധീകരണത്തിലൂടെ പോകണമെങ്കിൽ നമ്മൾ ഏറ്റവും അധികം തീരൂടെ പോകണം. ഏറ്റവും അധികം തീരൂടെ പോയി കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ അതിലൂടെ കടന്നു പോകുന്നുവോ അപ്പോ അത്രത്തോളം നമ്മൾ ദൈവിക ശുദ്ധീകരണം പ്രാപിക്കും. ദൈവിക ശുദ്ധീകരണം എത്രത്തോളം പ്രാപിക്കുന്നു, ദൈവ സാന്നിധ്യം അത്രത്തോളം, ദൈവത്തിന് അത്രത്തോളം നമ്മൾ വസിക്കാൻ പറ്റും. ദൈവ സാന്നിധ്യം അത്രത്തോളം നമ്മൾ വർദ്ധിക്കും. പിന്നെ നമ്മൾ ചിന്തിക്കരുത് നമ്മളെ തീയിലൂടെ കടത്തിവിടുമ്പോൾ, പരീക്ഷയിലൂടെ കടത്തിവിടുമ്പോൾ ദൈവം അങ്ങ് മാറി നിൽക്കുന്നില്ല. ദൈവം മാറി നിൽക്കത്തില്ല. പണ്ടൊരു ദേവദാസൻ പറഞ്ഞൊരു ചിന്ത എന്ന് പറയുന്നത്, സ്വർണം തീയിലേക്ക് എടുത്ത് ഇട്ട് കഴിഞ്ഞാല് പിന്നെ തട്ടാൻ മൂത്രമൊഴിക്കാൻ പോലും പോകില്ല എന്നാണ്. എങ്ങും പോകില്ല. അവിടെ ഇട്ട് കഴിഞ്ഞ പിന്നെ അതിന് ഊതി 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 അതിനെ ശുദ്ധീകരിച്ച് പുറത്തെടുത്തിട്ട് അതിനെ ലോക്കിയെന്ന് വെച്ചിട്ട് പിന്നെ വേറെ പണിക്ക് പോവുള്ളൂ. ഇതേപോലെ നമ്മളൊരു പരീക്ഷയിലേക്ക് ദൈവം അനുവദിച്ചാലുണ്ടല്ലോ. കാരണം ദൈവത്തിന്റെ സമ്പത്താണ് നമ്മള്, ദൈവത്തിന്റെ സമ്പത്ത് നമ്മുടെ സമ്പത്താണ്, നമ്മുടെ പപ്പ നമ്മുടെ ദൈവം, ദൈവത്തിന്റെ സമ്പത്താണ് നമ്മൾ. ദൈവം വിടുവോ? ദൈവം നമ്മളെ ആ തീയിലേക്ക് എടുത്ത് ഇട്ടതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം കൂടുതൽ ശുദ്ധീകരിച്ചാൽ കൂടുതൽ ദൈവത്തിന് വസിക്കാം. അതിനുവേണ്ടിയാ ദൈവം അത് ചെയ്യുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പോ പരീക്ഷ ഒക്കെ ഉണ്ട്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്, ഭാഗ്യവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ കൊള്ളാവുന്നതിനെ തെളിയാനാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മള് ഇപ്പോ കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു, കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ഈ സീറോ ലൈഫിൽ നിന്ന് നമ്മളെ ഇതാ ഹീറോ ലൈഫിലേക്ക്, ജഡജീവിതത്തിൽ നിന്ന് ആത്മാജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ മരണമുള്ള ജീവിതത്തിൽ നിന്ന് മരണമില്ലാത്ത ജീവിതത്തിലേക്ക്, ഹലലുയ, നമ്മൾ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. പക്ഷെ നമ്മുടെ സഹോദരങ്ങൾക്ക് പറ്റിയൊരു പറ്റ കൈ സന്ദേശം നമ്മൾ ചിന്തിച്ചല്ലോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചു, ഇവിടെ അടിസ്ഥാനം കിട്ടും, പക്ഷെ ജഡത്തിലേക്ക് മടങ്ങിപ്പോയി. ഇതിന്റെ കാരണം നല്ല ദൈവദാസന്മാരില്ലാഞ്ഞിട്ട്. മാത്രമല്ല ഈ ലോകത്തിന്റെ ധനത്തിൽ പിടിക്കപ്പെട്ടു. ഈ ധനം നമുക്ക് ഇവിടെ ജീവിക്കാനേ ആവശ്യമുള്ളൂ. നിങ്ങളുടെ പോക്കറ്റിൽ ഇപ്പൊ കുറെ ഡോളർ ഉണ്ട്, ബാങ്കിൽ കുറെ എമൗണ്ട് ഉണ്ട്, ഓക്കെ, ഇവിടെ ജീവിക്കാൻ, പ്രോഫിറ്റ് ഇല്ലാത്ത ഈ മണ്ഡലത്തിൽ ജീവിക്കാനേ അതുകൊണ്ട് പറ്റുള്ളൂ. ഇതങ്ങ് കഴിഞ്ഞാൽ, സീറോ ആയാൽ, അതായത് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായാൽ, പിന്നെ പ്രിയ സഹോദരങ്ങളെ, ദാ ഈ ജീവിതത്തിൽ അത് അതിനുശേഷമുള്ള ജീവിതത്തിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല, അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഇവിടുത്തെ സിസ്റ്റത്തിൽ മാത്രം അത് ഉപകാരമാകുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ അതിനുള്ള പ്രാധാന്യമാണ് അതിന് ആ ധനത്തിനും പണത്തിനും കൊടുക്കേണ്ടതായിട്ടുള്ളൂ. നമ്മുടെ യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മളിലെ ദൈവ സാന്നിധ്യം. ദൈവ സാന്നിധ്യം ചുമ്മാതെ കിട്ടത്തില്ല. ശുദ്ധീകരണം കൂടാതെ ആർക്കും ആ സാന്നിധ്യത്തിലേക്ക് വരാൻ പറ്റത്തില്ല. ശുദ്ധീകരണം നടക്കുന്നതനുസരിച്ച് അതിലേക്ക് വരികയുള്ളൂ. അപ്പോ ആ ഒരു പ്രോസസ്സിൽ, ആ ഒരു കരിക്കുലത്തിൽ നമ്മൾ വരുന്നില്ല എങ്കിൽ നമുക്ക് ആ പ്രോസസ്സിലേക്ക് പോകാൻ പറ്റത്തില്ല. അതാണ് ഈ ലോകത്തിന്റെ അനുരൂപത എന്ന് പറയുന്നത്, ഇവിടുത്തെ ധനത്തിൽ വർദ്ധിക്കണം, ഇവിടുത്തെ പ്രശസ്തിയിൽ വർദ്ധിക്കണം. ഇതൊക്കെ താൽക്കാലികമാണ്, ഇതെല്ലാം താൽക്കാലികമാണ്. എന്നാൽ ഇതിൽ നിന്ന് വിട്ടിട്ട്, ഇതാ ഇത് സ്ത്രീയിൽ നിന്ന് ജനിച്ച ഒരു ജനനമാട്ടോ. ബി ഫ്രൂട്ട്ഫുൾ എന്ന് പറയത്തില്ലേ, ആദ്യത്തെ ജനനം അത് കടന്നു വരുന്നത് സ്ത്രീയിൽ നിന്നാണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ അടിസ്ഥാനം സ്ത്രീയിൽ നിന്നുള്ള ജനനത്തിൽ ഇവിടെയാണ് അടിസ്ഥാനം. അതിന് മൂന്ന് നിലകളെ പണിയാൻ പറ്റും. എന്നാൽ നമ്മൾ വീണ്ടും ജനിച്ചത് ദൈവത്തിൽ നിന്നാണ്. ഇതാ ആത്മീയജനനം. ഇവിടെ ദൈവത്തിൽ നമ്മൾ ജനിക്കുക. ദൈവത്തിൽ നിന്ന് ജനിച്ചാൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്നാണെന്നറിയാം? പറഞ്ഞുതരാം. സ്ത്രീയിൽ നിന്ന് ജനിച്ചാൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? സ്ത്രീയിൽ നിന്ന് ജനിച്ചു, ഫൗണ്ടേഷൻ ഇട്ടു, ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഒരു സ്ത്രീയുടെ ഉള്ളില് ഒരു ബീജവും അണ്ഡവും തമ്മിൽ ചേർന്നൊരു ഭ്രൂണമായി. ഇനി ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് കാണപ്പെടുകയാണ്. സന്താനപുഷ്ടി ഉണ്ടോ? സന്താനപുഷ്ടി, ആദ്യത്തെ സ്റ്റെപ്പ്, ഫ്രൂട്ട്ഫുൾ, സന്താനപുഷ്ടി. രണ്ടാമത്തെ സ്റ്റെപ്പാണ് അതിൽ വർദ്ധിച്ചാൽ മൾട്ടിപ്ലൈ, എണ്ണം കൂടി. നേരത്തെ ഒരു കുട്ടിയായിരുന്നു, ഇപ്പൊ എണ്ണം കൂടി രണ്ടായി, വീണ്ടും വർദ്ധിച്ചു മൂന്നായി, സന്താനപുഷ്ടി. പിന്നെ അതിന്റെ അടുത്ത സ്റ്റെപ്പാണ് റിപ്ലനിഷ്, ഭൂമിയിലേക്ക് വർദ്ധിക്കുക, നിറയുക. എന്നാ ദൈവത്തിൽ നിന്ന് ജനിച്ചാൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ദൈവത്തെ ജനിച്ച ആദ്യത്തെ സ്റ്റെപ്പ് കടന്നു വരുന്നത്, ശ്രദ്ധിച്ചോട്ടോ, ഈ അടിസ്ഥാനത്തില് ആദ്യത്തെ സ്റ്റെപ്പ് ജയിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ച ആദ്യത്തെ സ്റ്റെപ്പ് ജയിക്കുക എന്നുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ്. ദൈവത്തിൽ ജനിച്ച ആദ്യത്തെ സ്റ്റെപ്പ്, പ്രിയ കുഞ്ഞേ, നീ മരണത്തെ ജയിച്ചു ആദ്യം തന്നെ. നിന്റെ ജീവിതത്തിലെ മരണം എന്ന ശിക്ഷയിൽ നിന്ന് നീ ജയം പ്രാപിച്ചു. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ക്രിസ്തയേശുവിനെ നീ വീണ്ടും ജനിക്കപ്പെട്ടോ. ക്രിസ്തയേശുവിനുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. സകല മാനവ കുലവും ആദത്തിന്റെ പാപ നിമിത്തം മരണത്തിന്റെ ശിക്ഷയിലായിരുന്നു. ആ ശിക്ഷയിൽ നിന്ന് നമ്മളെ ഒഴിവാക്കി. അതിന്റെ അർത്ഥം ഇനി ഫ്യൂച്ചറിൽ ശിക്ഷാവിധി ഉണ്ടാകത്തില്ലെന്നല്ല. ഇനി നിങ്ങൾ ദൈവത്തിന്റെ വഴിയും ജീവിച്ച ശിക്ഷയില്ല. അല്ല, ദൈവത്തിന്റെ വഴിയിലല്ല നിങ്ങൾ വീണ്ടും തിരിച്ചു പോവുകയാണെങ്കിൽ ശിക്ഷയിലേക്ക്.
അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന് ജനിച്ചാൽ ഇതാ നമുക്ക് ആദ്യം തന്നെ മരണത്തിന്റെ ആദ്യത്തിന്റെ പാപം മൂലം മാനവരാശി മരണത്തിന്റെ കീഴിലാണ്. ആ മരണത്തിന്റെ കീഴിൽ നമ്മൾ സൗജന്യമായി വിടുതൽ പ്രാപിച്ചു. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത് ക്രിസ്തയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ല. അപ്പോ ആദ്യം നമ്മൾ ആദ്യത്തെ ജയം എന്ന് പറയുന്നത് കഴിഞ്ഞകാല പാപങ്ങളുടെ ശിക്ഷയിൽ നിന്ന് ദൈവം നമ്മളെ സൗജന്യമായി വിടുവിച്ചു. ഹല്ലേലൂയ. ഇനി ഇതിൽ വളർന്നാലല്ല ഇതേ സ്റ്റെപ്പ് തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. കാരണം നമ്മൾ ദൈവത്തിൽ നിന്നല്ല ജനിച്ചത്, ദൈവത്തിൽ നിന്നല്ല ജനിച്ചത്, കെടുന്ന ബീജത്താലല്ല കെടാത്ത ബീജത്താലാണ് ജനിച്ചത്, കെടാത്ത ബീജത്താൽ. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് കെടാത്ത ബീജത്താൽ ജനിച്ചാൽ പിന്നെ കെട്ടുപോകുമോ എന്നൊരു ചോദ്യം കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്ന് വരികയുണ്ടായി. അപ്പോ അതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം ദൈവം അനുവദിക്കുന്നുവെങ്കിൽ മറ്റന്നാൾ ഞായറാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം 8:30 നമ്മളത് ലൈവ് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിലൂടെ. നിങ്ങൾ അതിനായി ശ്രദ്ധിക്കുക, മറ്റുള്ളവരെയും അത് അറിയിക്കുക. അതായത് കെടാത്ത ബീജത്താൽ ജനിച്ചാൽ പിന്നെ കെട്ടുപോകുമോ? ആ നല്ലൊരു ചോദ്യമാണ് അല്ലെ, കെടാത്ത ബീജത്താൽ ജനിച്ചാൽ കെട്ടുപോകുമോ? അപ്പൊ അതിന്റെ ഉത്തരം വരുന്നുണ്ട്. യേശു ക്രിസ്തുവിനാൽ നാം വീണ്ടും ജനിച്ചാൽ അങ്ങനെ ജനിക്കുന്നവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ല. അത് ഏതാണ് ആ ഭാഗം? കഴിഞ്ഞകാല പാപങ്ങൾ, ആദ്യത്തിന്റെ പാപം മൂലം സകല മാനവരാശിയും മരണത്തിന്റെ ശിക്ഷയിലാണ്. ആ ശിക്ഷയിൽ നിന്ന് അവർ വിമുക്തരാവുകയാണ്. അപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ ജയമാണ്, മരണത്തിൽ നിന്ന് ജയം, മരണത്തിൽ നിന്നുള്ള ജയം. ഇനി ഈ സ്റ്റെപ്പ് തന്നെയാണ് തുടർന്ന് ജീവിതത്തിലൊക്കെ നമ്മൾ ഈ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്കുള്ളൂ. അല്ല, നമ്മൾ മടങ്ങിപ്പോയി ആത്മാവിൽ ആരോപിച്ചു വീണ്ടും ജനത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അതാണ് ഇന്നത്തെ സമൂഹം, ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തിൽ നല്ലൊരു ബന്ധം. ആ ഒരു ജീവിതത്തിലാണെങ്കിൽ ഇല്ല, നമ്മൾ ഈ ക്രിസ്തുവിൽ തന്നെയാണ് അടിസ്ഥാനം ഇട്ടിരിക്കുന്നതെങ്കിൽ അവിടെ തന്നെ അവിടെ ജയം മാത്രമേ ഉള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ ജയമാണ്. അതായത് നമ്മൾ ദൈവത്തിൽ നിന്നല്ലേ ജനിച്ചേ? ദൈവത്തിന്റെ വചനം പറയുന്നത് ശ്രദ്ധിച്ച് യോഹന്നാൻ 5:4 അതിന്റെ 4 വരുമ്പോ അവിടെ എഴുതിയിരിക്കുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്തുവാ? ദൈവത്തിൽ നിന്നാണോ ജനിച്ചേ? ആദ്യത്തെ സ്റ്റെപ്പ് ജയമാ. ആദ്യത്തെ സ്റ്റെപ്പ് ജയമാ. സ്ത്രീയിൽ നിന്നാണോ ജനിച്ചേ? പ്രിയ കുഞ്ഞേ, അതൊരു സീറോ ലൈഫാ, അത് മെയിന്റനൻസ് മാത്രമേ ഉള്ളൂ, അത് മരിച്ചു പോകും. ദൈവത്തിൽ നിന്നാണോ ജനിച്ചേ? ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ ജയമാ. ദൈവം ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ഹല്ലേലൂയ. അത് മരണത്തെ ജയിക്കുന്നു, ലോകത്തെ ജയിക്കും, സകലം ജയം മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ടാണ് പറഞ്ഞത് ക്രിസ്തേശുവിൽ സകലോടത്തും ഞങ്ങളെ ജയോത്സവമായി. ക്രിസ്തേശുവിലാണോ ജയമാണ്? അവിടെ ജയ ഉത്സവമായി. ആദ്യത്തെ തന്നെ ജയമാണ്, പക്ഷെ ആദ്യത്തിൽ മരണമാണ് പരാജയമാണ്. അല്ല, ക്രിസ്തേശുവിൽ സകല മേഖലകളിലും നമ്മളെ ജയോത്സവമായി നടത്തുന്നു. അപ്പൊ ക്രിസ്തുവിലാണ് നാം അടിസ്ഥാനം ഇട്ടിരിക്കുന്നത് എങ്കിൽ അവിടെയൊക്കെ ജയ ഉത്സവമായി നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ്. ഓ പ്രിയ സഹോദരങ്ങളെ, ഇതാ സെക്കൻഡ് കൊറിന്ത്യൻ 2:14 വാക്യം, ദൈവത്തിൽ നിന്നാണോ ജനിച്ചത്? ജയം. ആദ്യത്തെ സ്റ്റെപ്പേ ജയം. ശ്രദ്ധിച്ച് 2:14 പറയാണ്, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയ ഉത്സവമായി നടത്തുക. ഇതാണോ ഞങ്ങളെ എപ്പോഴും? ക്രിസ്തുവിലാണോ ഫൗണ്ടേഷൻ? ഞങ്ങളെപ്പോഴും ജയ ഉത്സവമായി, എപ്പോഴും ജയം. എപ്പോഴും ജയം വേണോ ജീവിതത്തിൽ? എപ്പോഴും ജയം വേണോ? ഹല്ലേലൂയ. ക്രിസ്തുവിൽ അടിസ്ഥാനമുണ്ട്. ക്രിസ്തേശോ ഞങ്ങളെ എപ്പോഴും ജയ ഉത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ സ്തോത്രം. പിന്നെ നമ്മളൊരു സ്പ്രേ ബോട്ടില് പോലെയാ, സ്പ്രേ ബോട്ടില്. ഹല്ലേലൂയ. എല്ലായിടത്തും അങ്ങനെ പരിജ്ഞാനത്തിന്റെ വാസന. ഞാൻ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞല്ലോ, ഒരു പാല് നിറച്ച ഒരു ഫീഡിംഗ് ബോട്ടില് പോലെയാണ്, ദൈവം നിറച്ച ഒരു ഫീഡിംഗ് ബോട്ടിലാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവപുത്രൻ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച വ്യക്തി. ദൈവം പാല് നിറച്ചതിന് പകരം ദൈവം നിറച്ച ഫീഡിംഗ് ബോട്ടിൽ, അല്ലെങ്കിൽ ഒരു സ്പ്രേ,
ആ ഒരു ബോഡി സ്പ്രേ അതിന്റെ ഉള്ളില് ഇതാ ആ വളരെ വാസനയുള്ള ലിക്വിഡ് ആണ് വെച്ചേക്കണേ അല്ലെ. അത് എവിടെ അതിന് പ്രസ് ചെയ്താലും അത് അത് സ്പ്രേ ചെയ്ത ഉടനെ തന്നെ ആ പരിസരം മുഴുവൻ നല്ല സുഗന്ധത്താൽ അന്തറയ്ക്കും. ഇതേപോലെയാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കണം. ക്രിസ്തുവിൽ ജനിച്ചാൽ നമ്മൾ അങ്ങനെയാണ്, അങ്ങനെയാണ് ആ ഒരു ജീവിതമായിരിക്കണം. ഈ ഒരു ജീവിതമാണെങ്കിൽ നമ്മളൊരു നാട്ടക്കേസാണ്. നമ്മളെ കാണുമ്പോ ആളുകൾ പറയുമ്പോ വരുന്നുണ്ട് വരുന്നുണ്ട് ബ്രദറെ വരുന്നുണ്ട് കേട്ടോ വരുന്നുണ്ട് ഹല്ലേലൂയ. പക്ഷെ ഈ ഒരു ജീവിതമാണോ കുഞ്ഞെ, നീ വരുമ്പോ പോ ചെല്ലുമ്പോ തന്നെ ആ വീട്ടുകാർക്ക് ഒരു സന്തോഷമാ. ഹല്ലേലൂയ. ആ വീട്ടിലെ ഒരു ദൈവവൈദലുണ്ടോ അവനൊരു സന്തോഷമാ. ഇരുളടഞ്ഞ മണ്ഡലത്ത് നീ ഒരു ആനന്ദം. ഹല്ലേലൂയ. കാരണം നീ അവിടെ ചെന്ന് എന്നാ വരുത്തും, ദൈവത്തിന്റെ വാസന അവിടെ പരത്തും. ആ സ്പ്രേ ബോർഡിൽ ദൈവത്തിന്റെ വാസന അവിടെ പരത്തിവിടാനായിട്ട് അറിയാം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ. ഒരിക്കലും ഞാൻ ഒരു വിവാഹത്തിന് കടന്നു, വിവാഹത്തിന് കടന്നു പോയപ്പോ വിവാഹം കഴിഞ്ഞിട്ട് അവിടെ ചെയ്തൊരു കാര്യമാണ്, അവിടെ വന്ന എല്ലാവർക്കും ഒരു ഒരു ബാഗിൽ സ്പ്രേ ബോട്ടിൽ കൊടുത്തു, നല്ല വില കൂടിയ സ്പ്രേയുടെ ബോട്ടിൽ. ഇതേപോലെ ഇതേപോലെ യേശു ക്രിസ്തുവിന്റെ അടിസ്ഥാനം കേട്ടോ, ഇതാ സ്വർഗത്തിലെ ദൈവം, ഇതാ നമ്മൾ ഇതേപോലെ സ്വർഗത്തിന്റെ ഒരു സ്പ്രേ അല്ലെങ്കിൽ ഒരു വാസന കൊടുക്കുന്ന ഒരു 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 ബോട്ടിലാക്കി, ദൈവം വസിക്കുന്ന ഒരു ബോട്ടിൽ എന്ന രീതിയിൽ നമ്മളെ മാറ്റി. അവിടെ നമ്മൾ എവിടെ ചെന്നാലും നമ്മളെ എന്ത് നമ്മൾ സംസാരിച്ചാൽ ദൈവത്തിന്റെ വാസന അവിടെ അങ്ങ് പറ്റി. ദൈവത്തിന്റെ വാസന അവിടെ നമുക്ക് ജയമുണ്ട്. ദൈവത്തിന്റെ വാസന നമ്മളിലൂടെ പകരപ്പെടുവാനായിട്ടാണ്. അതാണ് എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവിൽ ഞങ്ങൾ എപ്പോഴും ജയോത്സവമായി നടത്തുന്നു. എപ്പോഴും ഞങ്ങൾക്ക് ജയോ, എപ്പോഴും ഇടക്കിടക്കല്ല, എപ്പോഴും ജയോ. ജയ ഉത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ വാസന. അപ്പോ നമ്മള് അനങ്ങിയാൽ ഉടനെ ആരുടെ വാസന വെളിപ്പെടും? ദൈവത്തിന്റെ വാസന അവിടെ വെളിപ്പെടും. ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ്, ഇമേജ് ആൻഡ് ലൈക്നെസ് അവിടെ വെളിപ്പെടും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാണ് നമ്മൾ, ഇതാണ് നമ്മൾ. ഇവൻ അങ്ങനെയല്ല കേട്ടോ, ഈ പുള്ളിക്കാരൻ അങ്ങനെയല്ല. ഈ പുള്ളിക്കാരൻ ഇതാ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഇവനെ നേരുള്ളവനായിട്ടാണ് ഉണ്ടാക്കി. പക്ഷെ ഇപ്പൊ ഇവൻ ആർക്ക് വര വെക്കണമെന്ന് ചിന്തിച്ചു നടക്കുക, അനേക സൂത്രങ്ങൾ അന്വേഷിച്ച് നടക്കുക ഈ പുള്ളിക്കാരൻ. പക്ഷേ ക്രിസ്തുവിൽ അടിസ്ഥാനം ഇട്ടവൻ അങ്ങനെയല്ല. ക്രിസ്തുവിൽ അടിസ്ഥാനം ഇട്ടവൻ ജയം, ആദ്യ സ്റ്റെപ്പ് ജയം. ആ ജയം കഴിഞ്ഞാൽ പിന്നെ ഭരണം. ഹല്ലേലൂയ. ക്രിസ്തുവിൽ അടിസ്ഥാനം ഇട്ടവൻ എവിടെ ചെന്നാലും ദൈവത്തിന്റെ ഒരു പരിജ്ഞാനത്തിന്റെ വാസനയായിരിക്കും അവൻ്റെ കൂടെ പോകുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഇങ്ങോട്ടേക്ക് മാറണ്ടേ? നമ്മൾ ഇവിടെയാണ് സഹോദരനെ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവ് സ്വീകരിച്ചപ്പോൾ നമ്മൾ അടിസ്ഥാനം ഇട്ടത് ഇവിടെയാണ്. നമ്മൾ വീണ്ടും ഇനി പഴയതിൽ പോയി കുടുങ്ങിപ്പോയത് കൊണ്ടാണ്. ലോകം നമ്മളെ വിളിച്ചോണ്ടിരിക്കുക, ലോകം ലോകം വിളിക്കുന്നു നിന്നെ, ലോകം വിളിക്കുന്നു. യേശു വിളിക്കുന്നതിന് വരെ ലോകം വിളിക്കുന്ന ആ ഭാഗത്തേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു. അതുകൊണ്ടാണ് ലോകം മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ ഇപ്പൊ ലോകം വിളിക്കും. അപ്പൊ ലോകത്തിലേക്ക് നമ്മളങ്ങ് ഇറങ്ങിപ്പോകും. കാരണം അവിടെ ഒരു അവിടെ ഭയങ്കര തിരക്കാണ്, പക്ഷെ ലാഭമൊന്നുമില്ല. ഭയങ്കര തിരക്ക് ഒന്നിനും സമയമില്ല, ഒന്നിനും സമയമില്ല. അവിടുന്ന് ഇതാ എൽ പി ഒ വന്നു, ഇനിയിപ്പൊ അതിനു വേണ്ടി ഇനി അടുത്ത സാധനം ഓർഡർ ചെയ്യണം, അത് ഓർഡർ ചെയ്യണ വേണ്ടി ഇനി അടുത്തത് എൽ സി തുറക്കണം, പിന്നെ പല 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 പരിപാടികൾ ഇപ്പൊ പിന്നെ കുറെ കൂടി ഫാസ്റ്റ് ആയി. ഒന്നിനും സമയമില്ലെന്നേ, ഒന്നിനും സമയമില്ല. എനിക്ക് ഞാൻ സീറോ പ്രോഫിറ്റിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും, ഒന്നിനും എനിക്ക് സമയമില്ല. ഗ്ലോറി. പക്ഷെ കുഞ്ഞെ, അത് ആരത്തിന് അടിസ്ഥാനപ്പെട്ടതാ? ഇവിടെ അടിസ്ഥാനം ക്രിസ്തുവിൽ അടിസ്ഥാനം. നമ്മൾ ഇട്ട കാര്യം മറന്നു പോകരുത്, ഇവിടെ പണി നടക്കണം. അവിടെ വരുമ്പോ നമ്മൾ ജയിക്കുന്നത്, ആദ്യം തന്നെ നമ്മൾ ജയിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ലോകത്തെയാണ്, മരണത്തെയാണ് നമ്മൾ ജയിക്കുന്നത്, ലോകത്തെയാണ് ജയിക്കുന്നത്. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, ദൈവത്തിന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ഈ ലോകം ഇരിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ പുറത്താണ് ചിന്തിക്കല്ലേ, ലോകം ഇരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലാണ്. ശരീരത്തിന്റെ പുറത്തിരിക്കുന്നത് ഭൂമിയാണ്. ലോകം ഇരിക്കുന്നത് ലോകത്തെ കാണാൻ പറ്റുന്നില്ല, ഭൂമിയെ കാണാൻ പറ്റുള്ളൂ. ലോകം ഇരിക്കുന്നത് നമ്മുടെ ഉള്ളില. ആ സിസ്റ്റമാണ് ലോകം, ഈ ഭൂമിയുടെ മുകളിലുള്ള ഫേക്ക് സിസ്റ്റം. റിയൽ സിസ്റ്റമാണ് ഗോഡ് സിസ്റ്റം. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു ഫേക്ക് സിസ്റ്റം ഇട്ട് കൊടുത്തിരിക്കുകയാണ്, അതാണ് ലോക സിസ്റ്റം. അത് നമ്മുടെ ഉള്ളിൽ കിടക്കുക, ആദ്യം തന്നെ ലോകത്തെ ജയിക്കും. മനസ്സിലായോ? നമ്മൾ ലോകത്തെ പണിയൊക്കെ ചെയ്യും. ലോകത്തെ പണിയൊക്കെ ചെയ്യുമ്പോഴും എന്നെ സംബന്ധിച്ച് ധാരാളം പണി ചെയ്യേണ്ട ആവശ്യമുള്ള വ്യക്തിയാണ്. ആ പണി ചെയ്യുമ്പോഴും ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നതിനാണ്, ഞാൻ മനസ്സിലാക്കുന്നത് നിന്നെ സീറോ ആക്കാൻ പോവുക, നിന്നെ ദൈവം എന്റെ ദൈവം സീറോ ആക്കാൻ പോവുക. ഈ കൈകൊണ്ട് എഴുതുമ്പോഴും നിന്നെ എന്റെ ദൈവം സീറോ ആക്കാൻ പോവുക. പക്ഷേ ഞാൻ ഈ സിസ്റ്റത്തിൽ ഈ സിസ്റ്റത്തിൽ പണിയുമ്പോഴും ഈ സിസ്റ്റത്തിൽ നിന്നല്ല ഇതിൽ പണിയണേ, ഉയരത്തിൽ നിന്നാണ് ഈ സിസ്റ്റത്തിൽ പണിയുന്നത്. സ്വർഗീയ സിസ്റ്റത്തിൽ നിന്ന് ആ ഭൂമിയുടെ സിസ്റ്റത്തിൽ പണിയുള്ളൂ. അപ്പൊ എനിക്കറിയാം, ഞാൻ ഇതിനോട് പറയും, ഞാൻ നിന്റെ ഉള്ളിലില്ല, പക്ഷെ ഞാൻ നിന്റെ നിന്നിൽ ഞാൻ പണിയുകയാണ്. നിനാന്നറിയാമോ, നിനാന്നറിയാമോ, അങ്ങനെ നിന്നിൽ ഞാൻ പണിയുമ്പോ നിന്നിലുള്ള എല്ലാ ദോഷത്തരവും എനിക്ക് മനസ്സിലാവും. എനിക്ക് മനസ്സിലായാൽ ഒരു കാര്യമാട്ടോ, അതിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായാൽ എന്റെ സഹോദരങ്ങളെ അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അവരെ എനിക്ക് അതിൽ നിന്ന് മുക്തമാക്കാം. അപ്പോ ഞാൻ ദൈവിക ജ്ഞാനത്തെ ദൈവനെ നിർത്തിക്കൊണ്ട് ഇതാ ഈ കൈകൾ കൊണ്ട് അധ്വാനിച്ച് ഇതാ ആ പലസ് പറയുന്നത് പോലെ ഒരു കൂടാരപ്പണിയായി ചെയ്യുമ്പോ ഇതാ ഈ ഒരു മണ്ഡലത്തിൽ ഇതിന് മെയിന്റനൻസ് മാത്രമേ ഉള്ളൂ എന്നും നിന്നിൽ ലാഭമില്ല എന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ നിന്റെ സകല പോഷത്തരങ്ങൾ എനിക്ക് മനസ്സിലാകും, നിന്റെ സകല പോഷത്തരങ്ങൾ എനിക്ക് മനസ്സിലാകും. ഞാനിതിലൂടെ കടന്നു പോകും, ഞാൻ ഇതിലൂടെ കടന്നു പോയിട്ട് എന്റെ സഹോദരങ്ങളെ പഠിപ്പിക്കും. ദാ മക്കളെ, ഈ ഒരു മണ്ഡലം ഇവിടെ എന്തൊക്കെ ഉണ്ട്? ഇവിടെ സകല ഓർഡർ ഉണ്ട്, എൽ പി ഒ ഉണ്ട്, ദാ കൊട്ടേഷൻ ഉണ്ട്, ഇൻവോയ്സിംഗ് ഉണ്ട്, ഇൻവെന്ററി ഉണ്ട്, സകല പരിപാടി ഇതിന്റെ ഉള്ളിലുണ്ട്. പക്ഷേ നീ സീറോ ആയി, നീ സീറോ ആയി പോകും. ഇവിടെ സാലറി ഉണ്ട്, സകലതും ഉണ്ട്, പക്ഷെ ഇതെല്ലാം സീറോ ആയി പോകും. നിൽക്കുന്നതൊന്നേ ഉള്ളൂ, ഇളകാത്ത രാജ്യമാ, എൻ സ്വന്ത ഭവനമാ, ദൈവത്തിൻ രാജ്യമേ. അതായത് നിൽക്കുന്നതൊന്നേ ഉള്ളൂ. ആ മണ്ഡലത്തിലേക്ക് ആ ക്രിസ്തുവിൽ ദൈവം നമ്മളെ ക്ഷണിച്ചത്. നമുക്ക് പോണ്ടേ മക്കളെ, നമുക്ക് പോണ്ടേ? നമുക്ക് സീറോ വിട്ടിട്ട് ഹീറോയിലേക്ക് യാത്ര ചെയ്യാനുണ്ടേ? നമ്മളെ ഡിമോട്ട് ചെയ്ത് കളഞ്ഞു, നമ്മളെ ഡീഗ്രേഡ് ചെയ്ത് കളഞ്ഞു. എവിടെ നിന്ന് എങ്ങോട്ടേക്ക്? ഹീറോയിൽ നിന്ന് സീറോയിലേക്ക്. നമുക്ക് തിരിച്ചു പോകണ്ടേ സീറോയിൽ നിന്ന് ഹീറോയിലേക്ക്? അതിനുവേണ്ടി ആള് വന്നിട്ടുണ്ട്, ആള് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ക്രിസ്തു വന്ന് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് പോയി. എന്നിട്ട് പറഞ്ഞു, ദാ എന്നെ പോലെ ഒരു കാര്യസ്ഥനെ പിതാവ് വഹിക്കും, അവൻ നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകും, അവൻ നിങ്ങളെ സകല സത്യത്തിന് വഴി നടത്തും. പോകണ്ടേ? അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ആ വന്ന ആത്മാവിനനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ പേര് ദൈവമക്കളാണ്. നമുക്ക് പോകണ്ടേ? അപ്പോഴും നമ്മൾ ലോകത്തിലേക്ക് നോക്കി ഇതാ പാടിക്കൊണ്ട് ഈ മൂന്ന് നിലയിലുള്ളത് കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് ഇരുന്നാൽ നമ്മളെ പോലെ പോഷന്മാർ വല്ലവരും ഉണ്ടോ? കർത്താവ് പറഞ്ഞു, മക്കളെ ഇതൊക്കെ നിങ്ങൾക്ക് വേണം, ദൈവത്തിന് അറിയാം. നിങ്ങൾ മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, ദൈവം നിങ്ങൾ വസിച്ച് ഭൂമിയിൽ പ്രവർത്തിക്കുന്ന അതിനെ കുറിച്ച് അന്വേഷിക്കുക, അതിനുവേണ്ടി നിങ്ങൾ ഉണ്ടാക്കി അത് നിങ്ങൾ അന്വേഷിക്കുക. അപ്പോൾ ഈ മൂന്ന് നിലയിൽ വേണ്ടത് എല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ്. ഇതാണ് യേശു പ്രസംഗിച്ച ദൈവരാജ്യത്തിന്റെ സന്ദേശം, യേശു പ്രസംഗിച്ച ദൈവരാജ്യത്തിന്റെ സന്ദേശം. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, ഹീറോയിൽ നിന്ന് സീറോയിലേക്ക് നമ്മൾ വന്നെങ്കിലും ദൈവം നമ്മളെ സീറോയിൽ നിന്ന് ഹീറോയിലേക്ക് മടക്കി കൊണ്ടുവരികയാണ്. നമുക്കും ഒരുമിച്ച് ഇതാ അക്രിസ്തു ചെയ്ത പ്രവൃത്തിയെ നമുക്ക് മാനിച്ച് അക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് ക്രിസ്തു വിശ്വസിച്ച് ഇതാ ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് വഴി നടന്ന് നമുക്ക് ആ പിതാവിന്റെ അടുക്കലെത്താം. ഇതാ ആ പിതാവിന്റെ അടുക്കിലേക്ക് നമ്മൾ എത്തിച്ചേരുവാൻ ക്രിസ്തു നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. ക്രിസ്തു മുഖാന്തരം നമ്മൾ എവിടെ അടുക്കണം? ക്രിസ്തുവിൽ അവസാനിക്കുകയല്ല. ക്രിസ്തു പറഞ്ഞില്ല ഇതാ എന്നിൽ അവസാനിക്കാൻ, ക്രിസ്തു പറഞ്ഞത് ഞാൻ മുഖാന്തരം നിങ്ങൾ പിതാവിൽ എത്തിച്ചേരും, പിതാവിൽ വന്ന് അവസാനിക്കണം. ഇതാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനാമയം പറഞ്ഞുകൊണ്ട് ഇതാ ആ ദൈവസ്ഥനം നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണിൽ അടയ്ക്കാം, കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ആള് മാറിയവരെ പോലെയല്ല നമ്മൾ ആള് മാറിയവരായി നമുക്ക് മാറാം. ക്രിസ്തു അത് നമ്മളിൽ ചെയ്തു തരുവാനായിട്ട് ഇടയാകും. നമ്മൾ ഓരോ നിമിഷവും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അക്രിസ്തുവിന്റെ പ്രവൃത്തികളിൽ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. സീറോ ടു ഹീറോ ലൈഫിലേക്ക് ദൈവം നമ്മളെ വിളിക്കും. മരണമുള്ള ജീവിതത്തിന് ഒരിക്കലും മരണമില്ലാത്ത ജീവിതത്തിന് ദൈവം മക്കളുടെ പദവിയില്, ഭൂമിയുടെ രാജാക്കന്മാരുടെ പദവിയില്, ദൈവത്തിന്റെ ഒരു അവയവമായി പ്രവർത്തിക്കുവാൻ ദൈവം നമ്മൾ ശ്രമിക്കുക. ഓരോ മക്കളും അവനവനെ തന്നെ ശോധന ചെയ്യണം. ഞാൻ ഇന്ന് എവിടെയാണ്? ഞാൻ ആത്മാവിലോ ജഡത്തിലോ? ഞാൻ ഇന്ന് എവിടെയാണ്? ആദ്യത്തെ മൂന്ന് നിലയിൽ ഞാൻ കുടുങ്ങിക്കിടക്കുക, സീറോ ലൈഫിൽ, സീറോ പ്രോഫിറ്റ് ഉള്ള ലൈഫിൽ ഞാൻ കുടുങ്ങിക്കിടക്കുകയാണ്? അതോ ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് ജയത്തിൽ ആരംഭിക്കുന്ന, ഭരണത്തിൽ അവസാനിക്കുന്ന, പിതാവിൽ അവസാനിക്കുന്ന,
ദൈവരാജ്യത്തിൽ അവസാനിക്കുന്ന ആ ഒരു മണ്ഡലത്തിലാണ് ഞാൻ. ഞാൻ ഇന്ന് എവിടെയാണ് ആയിരിക്കുന്നത്? സ്ത്രീയിൽ നിന്ന് ജനിച്ച അടിസ്ഥാനത്തിലാണോ അതോ ഞാൻ ദൈവത്തിന് ജനിച്ച അടിസ്ഥാനത്തിലാണോ ഞാൻ ഇന്ന് എവിടെയായിരിക്കുന്നത്? ആദ്യത്തെ മൂന്ന് നിലകളിലാണോ അതോ അവസാനത്തെ രണ്ട് നിലകളിലാണോ ഞാൻ ഇന്ന് എവിടെയായിരിക്കുന്നത്? ദൈവത്തിന് ജനിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കൺവെർഷൻ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു അതോ ഞാൻ ഒരു ആരാധന ഹോൾ ഒരു സ്ഥലത്ത് നിന്ന് മാറി ആ ഒരു ലെവൽ മാത്രമാണ്. ഭൂമിയിലെ എന്റെ കൂട്ടം മാത്രം മാറി ആ ലെവൽ മാത്രമാണ്. ആത്മമണ്ഡലത്തിലെ കൂട്ടം മാറി. നേരത്തെ അനുസരണക്കേടിൽ വ്യാപരിച്ചുകൊണ്ടിരുന്ന ആത്മാവിന് അധിപതിയായവനെ അവന്റെ കൂട്ടായിരുന്നു. എന്നാൽ ഇന്ന് വിശുദ്ധ യോഹന്നാൻ പറയുന്നത് പോലെ ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടോ എന്റെ പുത്രനായ ക്രിസ്തുവിനോടും കൂടെയാണ്. അവിടെ നിന്നാകുമ്പോഴോ ആത്മാവ് പറയുന്നത് കേൾക്കാൻ ധാരാളമുണ്ട്. അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധ ഈ ഒരു കൂട്ടായ്മയാണോ ഇന്ന് എനിക്ക്? അതോ ഭൂമിയിലെ കാണുന്ന ആളുകളെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ? ആത്മമണ്ഡലത്തിനെ കാണാത്ത ദൈവം അദൃശ്യനാണ്. കർത്താവ് ആത്മാവാണ്, ദൂതന്മാർ ആത്മാക്കളാണ്, പരിശുദ്ധാത്മാവ് ആത്മാവാണ്. ആത്മമണ്ഡലത്തിലെ കൂട്ടായ്മ എനിക്കുണ്ടോ? ഞാൻ അവരോട് സംസാരിക്കാറുണ്ടോ? എന്റെ കൂട്ടായ്മ അവരോടാണെന്ന് വിശുദ്ധ യോഹന്നാൻ പറയുമ്പോൾ നമ്മുടെ കൂട്ടായ്മ ആരോടാണ്? വിശുദ്ധ പൗലോസ് പറയുന്നു, ഞാൻ കർത്താവ് യേശുവിനെ ദൂതന്മാരെ സാക്ഷി നിർത്തി നിങ്ങളോട് സംസാരിക്കുന്നു. അദ്ദേഹം ആത്മമണ്ഡലത്തിലെ കൂട്ടായ്മയിലുള്ള വ്യക്തിയാണ്. നമ്മൾ അവിടെയുണ്ടോ അതോ നമ്മൾ ഇതുവരെ ആദ്യത്തെ മൂന്ന് നിലയിൽ കുടുങ്ങി കിടക്കുവാണോ? നമ്മൾ എവിടെയാണ്? നമ്മളെ സീറോയിൽ നിന്ന് ഹീറോ ആക്കുവാനായിട്ട് വീട്ടിൽ നിന്ന് ആള് വന്നിരിക്കുന്നു. പപ്പ ആളെ വിട്ടിരിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രനായ വചനമാകുന്ന ക്രിസ്തുവിനെ അയച്ചു. വചനം മാംസമായി നമ്മളോട് വസിച്ചു. കാര്യങ്ങളെ നമ്മളോട് അറിയിച്ചു. മൂന്നര വർഷക്കാലം അത് അറിയിച്ചു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അങ്ങനെ നീ മാനസാന്തരപ്പെട്ട നിനക്കൊരു മടങ്ങിവരവുണ്ട്. രാജ്യത്ത് നിനക്ക് തരാൻ നിന്റെ അപ്പൻ പ്രസാദിച്ചിട്ടുണ്ട്. വരിക വരിക, നമുക്ക് മടങ്ങി പോകണ്ടേ? ആത്മാവിന്റെ അടിസ്ഥാനമിട്ട് ജഡത്തിലെ അവസാനിച്ചാൽ മതിയോ? ആത്മാവിന്റെ അടിസ്ഥാനമിട്ട് ദൈവത്തിൽ ചെന്ന് അവസാനിക്കണ്ടേ? നമ്മൾ ബുദ്ധിയില്ലാത്ത ഗലാത്തിരെ പോലെയാണോ? ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോയി അവസാനിക്കാതെ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ഡാ നമുക്ക് ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് ജയത്തിലേക്ക്. ക്രിസ്തയേശുവിൽ സകല മേഖലകൾ നമ്മളെ ജയോത്സവമായി നടത്തുന്നു, ജയോത്സവമായി നടത്തുന്നു. ഹല്ലേലൂയ. എല്ലാ മേഖലകളിലും തന്റെ പരിജ്ഞാനത്തിന്റെ വാസന നമ്മൾ കൂടെ വീക്ഷിക്കണം. ആ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് നിലവാണ്. ദൈവത്തിൽ ജനിച്ചതൊക്കെയും ക്രിസ്തുവിനാൽ നമുക്ക് ജനിച്ചത് ദൈവത്തിൽ ജനനമാണ്. ഇതെല്ലാം ലോകത്തെ ജയിക്കുന്നു. അവിടെയൊക്കെ ആദ്യത്തെ സ്റ്റെപ്പ് ജയമാണ്. പ്രിയ സഹോദരങ്ങളെ, അതിനായി നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക്, എന്റെ കർത്താവ് ആദ്യത്തേത് മൂന്ന് വിട്ട് ജഡത്തെ വിട്ട് ആത്മാവിലേക്ക് തിരിയുവാൻ എന്നെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചു. എന്റെ അപ്പ, എനിക്കതിനുള്ള കഴിവില്ല, എന്നെ അങ്ങ് സഹായിക്കണം. പ്രിയമകനെ, പ്രിയമകളെ, ലോകത്തെ വെറുക്കുവാൻ നീ തയ്യാറാണെങ്കിൽ, ലോകം വിളിക്കുന്നു, ലോകം വിളിക്കുന്നു എന്ന പാട്ട് പലത രൂപത്തിൽ പാടിയെങ്കിലും ആ ലോക വിളി, പ്രിയമകനെ, നിന്റെ ചുറ്റുപാട് ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക, മകളെ ചുറ്റുപാട് ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക. എന്നെ സീറോ ആക്കുന്ന ലോകത്തെ എനിക്ക് വേണ്ട, എന്നെ ഹീറോ ആക്കുന്ന എന്റെ പപ്പയെ എനിക്ക് മതി, എനിക്ക് എന്റെ സ്വർഗീയ പിതാവിനും മതി. ക്രിസ്തു കാണിച്ചു തരുന്ന സ്വർഗീയ പിതാവ്, സ്വർഗീയ പിതാവിനെ ആരിരുന്നാലും കണ്ടിട്ടില്ല, തന്റെ മാറിലിരിക്കുന്ന പുത്രൻ ആ പിതാവിനെ വെളിപ്പെടുത്തുന്നു. ആ ക്രിസ്തു വെളിപ്പെടുത്തി തന്ന ആ സ്വർഗീയ പിതാവിനെ എനിക്ക് മതി. ക്രിസ്തുവിലൂടെ ആ പിതാവിൽ അലിഞ്ഞു ചേരുവാൻ എന്നെ സമർപ്പിക്കുന്നു. എന്റെ അപ്പ എന്നെ സഹായിക്കണം. എന്നെ അങ്ങയുടെ കരങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർക്കായി സ്വർഗീയ പിതാവെ, അങ്ങ് തന്ന തേജസ്സുള്ള വചനങ്ങൾക്കായി നന്ദിയോടെ, അങ്ങ് ഞങ്ങളെ ഹീറോ ആയി സൃഷ്ടിച്ചു. ഞങ്ങളുടെ അനുസരണക്കേടിലൂടെ ഞങ്ങൾ സീറോ ആയി മരണത്തിന് കീഴിലുള്ളവരായി മാറി. വീണ്ടും ഞങ്ങളെ അങ്ങ് സ്നേഹിച്ച് ഞങ്ങളുടെ ഓവന പുത്രനായ ക്രിസ്തുവിലൂടെ ഞങ്ങളെ ഹീറോ ആക്കുന്ന, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളെ ഹീറോ ആക്കുന്ന ഞങ്ങളുടെ പദ്ധതിക്കായി നന്ദിയോട്. ഇതിലേക്ക് കർത്താവെ ഞങ്ങളെ മുറ്റുമായി അങ്ങ് ഏൽപ്പിച്ച കുഞ്ഞുങ്ങളെയും എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് സ്വയമേ അതിലേക്ക് എത്തിച്ചു കാണാൻ ശക്തിയില്ല കർത്താവ്. അപ്പാ താങ്ക് യു ഡാഡി, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് ഞങ്ങളിൽ പണിയുന്ന ആലയത്തിനായി നന്ദിയോട്. ഇതാ ആ പണിയുടെ പൂർത്തീകരണത്തിനായി ഞങ്ങളെ തന്നെ ഏൽപ്പിക്കും. അപ്പൊ ആ മനസ്സിലായ കുഞ്ഞുങ്ങളുണ്ട്, മനസ്സിലാകാത്ത കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരെയും താങ്ങുന്ന നല്ലിടയനായ ക്രിസ്തുവെ അങ്ങിൽ ആശ്രയിക്കുന്നു. അങ്ങ് ഞങ്ങളെ നയിച്ചാണ്, അങ്ങ് ഞങ്ങളെ നടത്തിയാണ്.
ഈ ജനത്തെ എല്ലാം അങ്ങോട്ട് നാമത്തിന് അനുഗ്രഹിക്കുന്നപ്പ ആരും നഷ്ടമായി പോകാൻ, ഒരുവനും ദുഷ്ടന്റെ തന്ത്രത്തിൽ വീണു പോകാൻ, എല്ലാവരും ക്രിസ്തുവിൽ ജയ ഉത്സവമായി കർത്താവേ വഴി നടത്തുന്ന ആ അങ്ങയുടെ പദ്ധതിയിലേക്ക് ഏൽപ്പിച്ചു തരിക, നയിച്ചാട്ടം നടത്തുക. രോഗികളായിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദ കാഴ്ചപ്പെടുത്തിയിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അങ്ങയുടെ സൗഖ്യമാകുന്ന കരങ്ങൾ അവർ സ്പർശിക്കുക, അവരെ പരിപൂർണമായ സൗഖ്യം കൊടുക്കുക. സമാധാനമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങയുടെ സമാധാനം അവർക്ക് കൊടുക്കട്ടെ. പ്രിയ നല്ല പിതാവേ, മറ്റു ഭാരങ്ങളായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പ അങ്ങയുടെ കരം അവിടെ കാണുവാനിടയാകണം. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗികളായിരിക്കുന്ന വ്യക്തികൾ ഇപ്പോ യേശുവിന്റെ അടിപ്പണലുള്ള സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. ദൈവത്തിന്റെ സമാധാനം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുകയാണ്. എല്ലാ സമാധാനക്കേടും ജീവിതം വിട്ടുമാറട്ടെ. സകല മനുഷ്യബുദ്ധിയും കഴിയുന്ന ദൈവിക സമാധാനത്തിന് ഹൃദയങ്ങളും നിലവുകളും കാക്കപ്പെടട്ടെ. അത്ഭുതകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. സകല മേഖലകളിലും ഒരു അനുഗ്രഹമായി തീരട്ടെ. മഹത്വമെല്ലാം ഞങ്ങൾ അങ്ങേക്ക് തരികയാണ്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മളോട് കൂടിയുണ്ട്. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹകരമായി വിശ്വസിക്കുകയാണ്. ഇതാ മറ്റുള്ള സഹോദരങ്ങൾക്കും ഇത് അറിയിച്ചു കൊടുത്താട്ടെ. അപ്പൊ തന്നെ മറക്കരുത്, ഞായറാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം 8:30 ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് ആ സന്ദേശം കടന്നു വരുന്നത്. കെടാത്ത ബീജത്താൽ വീണ്ടും ജനിച്ചാൽ പിന്നെ കെട്ടുപോകാൻ കഴിയും. മറ്റുള്ള സഹോദരങ്ങളെ ഓർപ്പിക്കുക, ഈ സന്ദേശം ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.